It's a lovely verse we have up here in front that you shall know the truth shall set you free.
വളരെ മനോഹരമായ ഒരു വചനമാണ് ഈ പുൽപ്പിറ്റിന്റെ മുൻഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നുള്ള വചനം.
And the Lord Jesus said in John chapter 15 in relation to this subject.
ഈ സബ്ജക്റ്റിനോടുള്ള ബന്ധത്തിലെ
First of all, John 14.
യേശുക്രിസ്തു തന്നെ തന്റെ വാക്കുകൾ പറഞ്ഞ കാര്യം യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം.
Verse 15.
15-ാമത്തെ വാക്യം യോഹന്നാൻ 14.
If you love me, you will keep my commandments.
നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളു.
You know, there are many believers say, I love the Lord.
പല വിശ്വാസികളും പറയും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന്.
How do you know?
എങ്ങനെയാണ് അവൻ കർത്താവിനെ സ്നേഹിക്കുന്നത്?
How do we know we are not deceiving ourselves?
നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുകയാണോ അല്ലയോ എന്ന് എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്, പരിശോധിക്കുന്നത്?
Here is the test.
ഇവിടെ അതിനുള്ള ഒരു പരിശോധനയ്ക്ക് ഒരു പരീക്ഷയുണ്ട്.
If we love the Lord, we will keep his commandment.
നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളുമെന്ന് യേശുക്രിസ്തു പറയുകയുണ്ടായി.
Yesterday I showed you some of those commandments.
ഇന്നലെ ചില കൽപ്പനകൾ ഞാൻ നിങ്ങളെ കാണിക്കുകയുണ്ടായി.
Rejoice in the Lord always.
എല്ലായ്പ്പോഴും കർത്താവിൽ സന്തോഷിപ്പീൻ.
Put away all anger.
നിങ്ങളുടെ സകല കോപവും എറിഞ്ഞു കളയുവീൻ.
Put away all bitterness.
നിങ്ങളുടെ സകല കയ്പും ദൂരത്ത് കളയുവീൻ.
If you love me, keep my commandments.
നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളുക.
If we don't even make an effort to keep those commands.
ഈ കൽപ്പനകൾ കാക്കുവാനായിട്ട് നമ്മൾ അല്പപോലും പരിശ്രമിക്കുന്നൊന്നും കൂടെ ഇല്ലെങ്കിൽ,
we are publicly advertising, I do not love Jesus Christ.
നമ്മൾ പരസ്യമായിട്ട് പറയുകയാണ് ഞാൻ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നില്ല എന്ന്.
I'm not saying whether you attain to it.
നിങ്ങൾ അതിൽ പ്രാപിച്ചോ അതാ ലെവലിൽ എത്തിയോ എന്നുള്ളതല്ല ഞാൻ.
When you read a command like we spoke yesterday,
ഇന്നലെ നമ്മൾ സംസാരിച്ച ഒരു വചനം ഒരു കൽപ്പന നിങ്ങൾ വായിക്കുമ്പോൾ,
Rejoice in the Lord always.
കർത്താവിൽ എല്ലായ്പ്പോഴും സന്തോഷിപ്പീൻ.
Why is that so important?
എന്തുകൊണ്ടാണ് അത് അത്ര പ്രാധാന്യമുള്ള ഒരു സബ്ജക്ട് ആകുന്നത്, വിഷയമാകുന്നത്?
That's closely connected with another command in everything give thanks.
എല്ലായ്പ്പോഴും എല്ലാറ്റിനും നന്ദി കരേറ്റുവിൻ എന്നുള്ള ഒരു കൽപ്പനയുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു.
Give thanks for everything.
എല്ലാറ്റിനും നന്ദിയുള്ളവരായിരിക്കും.
You don't know where that verse is. It's in Ephesians chapter 5.
Ephesians ലേഖനം 4-5 അധ്യായത്തിലാണ് ആ വാക്യം.
Always giving thanks for all things.
എല്ലായ്പ്പോഴും എല്ലാറ്റിനും നന്ദി കരേറ്റുക.
You know, there's only one place in the epistle, only one place where it says be filled with the Holy Spirit.
ആ ലേഖന ഭാഗത്തെ ഒരിടത്ത് മാത്രമേ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുക എന്ന് പ്രതിപാദിച്ചിട്ടുള്ളൂ.
Only one place.
ഒറ്റ ഒരു സ്ഥലത്ത് മാത്രം.
That which Christians emphasize, so many groups have emphasized so much, we must be filled with the Holy Spirit.
എല്ലാ ക്രിസ്ത്യ വിഭാഗങ്ങളും ഈ വാക്യത്തിന് ഊന്നൽ കൊടുത്ത് പലപ്പോഴും സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നുമുണ്ട്.
I also say.
ഞാനും പറയുന്നുണ്ട്.
I frequently say.
ഞാൻ തുടർമാനം പറയാറുണ്ട്.
It is based on Ephesians 5:18.
അത് എഫേസ് ലേഖനം 5:18 അടിസ്ഥാനത്തിലായിരിക്കണം.
That's what it says here, be filled with the Spirit. It's a command.
അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് ആത്മാവിൽ നിറഞ്ഞിരിക്കാൻ പറയുന്ന ഒരു കൽപ്പനയാണ്.
The first part of it is don't get drunk with wine.
അതിന്റെ പ്രാരംഭഭാഗത്ത് പറഞ്ഞ് വീഞ്ഞു കുടിച്ച് മത്തരാകരുത്.
That is a command.
അതും ഒരു കൽപ്പനയാണ്.
There are two commands in that verse.
ആ വാക്യത്തിൽ രണ്ട് കൽപ്പനകളുണ്ട്.
Don't get drunk with wine.
വീഞ്ഞു കുടിച്ച് മത്തരാകരുത്.
Be filled with the Spirit.
ആത്മാവ് നിറഞ്ഞവരായിരിക്കുക.
Supposing you see a brother in your church.
നിങ്ങളുടെ സഭയിലുള്ള ഒരു സഹോദരനെ നിങ്ങൾ കാണുന്നു എന്ന് വിചാരിക്കുക.
You know, drunk and coming to the church meeting like this staggering.
ഇങ്ങനെ ആടി ഉലഞ്ഞ് മധ്യത്തിൽ മത്തനായിട്ട് മീറ്റിംഗിനേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ചിന്തിക്കുക.
You'd be shocked.
നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതമുണ്ടാകും.
How can he come to the church service drunk?
യോഗത്തിന് വരാൻ മദ്യപിച്ചിട്ട് വരാനായിട്ട് ഇവൻ എങ്ങനെ വരാൻ സാധിക്കുന്നു?
He's disobeying this verse.
അവൻ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാത്തവനാണ്.
Okay. Now, if somebody comes to the church meeting not filled with the Holy Spirit,
യോഗത്തിന് കടന്നു വരുന്ന ഒരു വ്യക്തി പരിശുദ്ധാത്മ നിറവ് ഇല്ലാതെ വരുന്നു എന്ന് ചിന്തിക്കുക.
You're not shocked.
നിങ്ങളാരും അത്ര അത്ഭുത നിങ്ങൾക്ക്.
You yourself come to the meeting not filled with the Holy Spirit.
നിങ്ങൾ പലരും ആത്മാവ് നിറവില്ലാത്തവരായിട്ടാണ് മീറ്റിംഗിന് കടന്നു വരുന്നത്.
If you come like that, I'm saying.
നിങ്ങൾ അങ്ങനെ വരുന്നവരാണെങ്കിൽ
you feel that you're disobeying a command as much as the other fellow was coming drunk.
മദ്യപിച്ച് മത്തനായിട്ട് വരുന്ന ഒരു വ്യക്തിയായ പോലെ തന്നെയാണ് നിങ്ങളും ആത്മനിറവില്ലാതെ യോഗത്തിന് കടന്നു വരുന്നുവെങ്കിൽ എന്നുള്ള കാര്യം ഓർക്കുക.
ബിക്കോസ് ബോത്ത് ആർ ഇൻ ദി സെയിം വേഴ്സ്.
ഇത് രണ്ടും ഒരേ വചനത്തിന്റെ രണ്ട് ഭാഗങ്ങൾ മാത്രമാണ്.
ഐ എം ജസ്റ്റ് ഷോയിങ് യു ഹൗ ക്രിസ്ത്യൻസ് ആർ അൺകോൺഷ്യസ്ലി സെലക്ടീവ് about giving importance to some commands and neglecting other commands.
അബോധപൂർവമായിട്ട് ക്രിസ്ത്യാനികളെ ഒരു വാക്യത്തിൽ തന്നെ ഇരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്നിന് പ്രാധാന്യം കൊടുക്കുകയും മറ്റതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ന് കാണിപ്പാനാണ് ഞാൻ ഇതുകൊണ്ട് ശ്രമിക്കുന്നത്.
To be filled with the spirit is as important as don't get drunk with wine.
Aathmaavu niranjavarayirippinulla kaaryam madhyavichu mattaragarudu ennu parayunnathinodoppam thanne thulyathayulladana prathaanyam
more important than that.
Njan parayunu adu mattathilum prathaanyamere kaaryamaanu.
And when I say be filled with the Holy Spirit, you need to know how do I know I'm filled with the Holy Spirit?
Aathmanirvullavanaanennu njan engane ariyunu ennu ningal chodichekkam.
Some will say speak in tongues.
ചിലർ പറയും അന്യ ഭാഷാ ഭാഷണം
ഉണ്ടെന്ന്,
അല്ലെങ്കിൽ ആ രോഗികളെ സൗഖ്യമാക്കുന്നത് കൊണ്ടാണെന്ന്.
Let us read scripture.
നമുക്ക് ദൈവത്തിന്റെ വചനം വായിക്കാം.
In English, be filled with the spirit ends with a comma, not a full stop.
ഇംഗ്ലീഷിലെ ആത്മാവ് നിറഞ്ഞവരായിരിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം ഒരു കോമയാണ്
കൊടുത്തിരിക്കുന്നത്.
അതിന്റെ അർത്ഥം ആ വചനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
And it goes on till verse 21
adu 21st vakyathilum pokkondirikkiyana.
Here is how you know whether you're filled with the spirit.
Ippu ingeneyanu ningal aathmaavil nirnjavaraano ennu ariyunathu.
There will be a song in your heart.
Ningalude hrudayathil oru stuthi undayirikkum, paattu undayirikkum.
It may not be with loud voice.
Chilappol adu uchathilulladayirikkilla.
Not saying with your mouth, it says with your heart.
Ningalude naavu kondayirikkilla, ningalude aathmaavil
oru heart is a song.
Ningalude hrudayathinte ullil oru gaanam undaagum.
There's something that will characterize your life for 24 hours if you're filled with the spirit.
നിങ്ങൾ പരിശുദ്ധാത്മ നിറവുള്ളവനാണെങ്കിൽ ആ 24 മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തെ അത് പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും.
Not just in the meeting.
അത് മീറ്റിംഗിൽ യോഗത്തിലുള്ള ഒരു കാര്യം മാത്രമല്ല.
That is in verse 20.
അതാണ് 20-ാം വാക്യത്തിൽ.
Always giving thanks for all things in the name of our Lord Jesus Christ.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവിൻ.
You ask me, how do I know I'm filled with the Holy Spirit?
ഞാൻ എങ്ങനെയാണ് അറിയുന്നത് ഞാൻ ആത്മനിറവുള്ളവനാണോ എന്ന്?
I say before God, I always give thanks for all things.
ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ സത്യസന്ധമായിട്ട് പറയുന്ന എല്ലാറ്റിനും എല്ലായ്പ്പോഴും സ്തോത്രം നന്ദി കരേറ്റുന്നവനായിരിക്കും.
Do you always give thanks for all things in the name of Jesus?
യേശു ക്രിസ്തുവും ദൈവമായവന്റെ നാമത്തിൽ നിങ്ങൾ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രവും നന്ദിയും കരയറ്റുന്നവരാണോ?
ഇഫ് നോട്ട്,
അങ്ങനെയല്ല എങ്കിൽ,
however much you may speak in tongues, you are not filled with the Holy Spirit.
നിങ്ങൾ എത്ര അന്യഭാഷാ ഭാഷണം നടത്തുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾ പരിശുദ്ധാത്മ നിറവുള്ളവനല്ല.
Because speaking in tongues can be imitated. A lot of people imitate it.
Anyabhasha bhashanam ennu parayunnathu ningalkku anigarikkan pattunna oru karyamaanu.
I have even heard demons speaking in tongues through somebody.
Anyabhasha bhashanam nadathunna bhoothangale polum njan kettittundu.
And the demon is cast out, they stop speaking in tongues.
Aa bhoothathe porthaakki kazhiyumbol ee anyabhasha bhashanam aa vyakthi nirthunnathum
kandittundu. Speaking in tongues can come from three sources.
അന്യഭാഷ ഭാഷണം മൂന്ന് ഇടത്തുനിന്നും വരുക സാധ്യമാണ്.
I have heard all three.
ഈ മൂന്നും ഞാൻ കേട്ടിട്ടുണ്ട്.
From demons.
സാത്താനിൽ നിന്ന്.
From our own imitation and manufacturing it.
നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന അനുകരണത്തിന്റെ രീതിയിൽ.
Where you just keep repeating 2-3 syllables again and again and again.
രണ്ട് മൂന്ന് വാക്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ അതേ തുടർമാനം പറയുമ്പോൾ അത് അന്യഭാഷയായി മാറും.
And the third is.
മൂന്നാമത്തേത്.
Really from the Holy Spirit.
യഥാർത്ഥ പരിശുദ്ധ ആത്മാവിൽ നിന്നുള്ളത്.
But when it's really from the Holy Spirit.
നാലാമത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാകുമ്പോൾ.
I found in my life.
അത് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്.
It's not 2-3 syllables repeated again and again.
അതു തുടർമാനം സംസാരിക്കുന്ന ചില വാക്കുകളോ പദപ്രയോഗങ്ങളോ ആയിട്ട്
മാറുന്നില്ല.
അത് ഒരു ഭാഷയായി മാറുന്നു.
You know, even if you can't understand a language, you can make out whether somebody is speaking a language or just repeating 2-3 syllables.
നിങ്ങൾക്ക് ഒരു ഭാഷ മനസ്സിലാകുന്നില്ലെങ്കിൽ കൂടി ഒരു വ്യക്തി സംസാരിക്കുന്ന ഒരു ഭാഷയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അത് ചെറും ചില പദങ്ങൾ മാത്രമല്ല.
I find when I pray to God in tongues, it's a language.
ഞാൻ ദൈവത്തോട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ അതൊരു ഭാഷയായിട്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.
But that is not the primary mark.
എന്നാൽ അത് അന്യ ആത്മനിറവിന്റെ മുഖമുദ്രയല്ല.
Always giving thanks for everything.
എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി നന്ദി കരയേറ്റുന്നതാണ് ആത്മനിറവിന്റെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ.
That means 24 hours I never complain about anything.
24 മണിക്കൂർ ഒന്നിനെക്കുറിച്ചും പരാതിപ്പെടാത്ത ഒരു ജീവിതം.
How can you give thanks and complain at the same time?
ഒരേ സമയത്ത് നന്ദിയും ശാപവും എങ്ങനെ ഒരു വായിൽ നിന്ന് വരും?
When you are filled with the Spirit, you give thanks when things go right, you give thanks when things go wrong.
നിങ്ങൾ ആത്മാവിൽ നിറവുള്ളവരായിരിക്കുമ്പോൾ കാര്യങ്ങൾ നന്നായിട്ട് പോകുമ്പോൾ നന്ദിയും മോശമായിട്ട് പോകുമ്പോൾ മോശമായ കാര്യവും പറയുമോ?
To me, that is one of the primary characteristics of being filled with the Holy Spirit.
എനിക്ക് പരിശുദ്ധാത്മ നിറവിന്റെ ആദ്യത്തെ ഒരു ലക്ഷണമായിട്ടുള്ളതിന്റെ തെളിവാണ് എല്ലായ്പ്പോഴും എല്ലാവരും നന്ദി പറയും.
Otherwise we fool ourselves.
അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുന്നവരാണ്.
And it is not something just in a moment.
അത് ഒരു നിമിഷത്തിൽ വന്നു പോകുന്ന ഒരു കാര്യവും
always
എല്ലായ്പ്പോഴും.
That is the test.
അതാണ് ആ പരീക്ഷയുടെ.
The reason I say that is
ഈ കാര്യം
so much of counterfeit in this area.
ഈ മേഖലയിൽ ധാരാളം വ്യാജ കാര്യങ്ങൾ നടക്കുന്നുണ്ട്.
And people are being deceived by a counterfeit.
ഈ വ്യാജന്മാരാൽ വഞ്ചിതരാകുന്ന ജനങ്ങളുമുണ്ട്.
Now would you, if you read in the papers, there's a lot of counterfeit dinars being circulated here.
ഇവിടെ വ്യാജ നോട്ടുകൾ ദിനാറുകൾ ഇവിടെ നടക്കുന്നുണ്ട്, പ്രചാരത്തിലുണ്ട് എന്ന് നിങ്ങൾ പത്രത്തിൽ
വായിച്ചു.
ആ ഒരു ദിനാർ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇത് യഥാർത്ഥനാണോ വ്യാജനാണോ നിങ്ങൾ പരിശോധിക്കും.
Supposing you collect thousands of these counterfeit notes and you think you are a very rich person, you are deceiving yourself.
ആ ധാരാളം കള്ളനോട്ടുകളായിട്ടുള്ള ദിനാറുകൾ നിങ്ങൾ സമ്പാദിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കും ഞാനൊരു ധനികനാണെന്ന്.
You are deceiving yourself.
നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ്.
That's why I say there's a lot of counterfeit of the Holy Spirit too.
അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചത്, ഈ പരിശുദ്ധാത്മാവിന്റെ വ്യാജ പരിശുദ്ധാത്മാവിന്റെ ധാരാളം കമ്പോളത്തിലുണ്ട്.
Very important to see scripture.
എന്നാൽ തിരുവചനം എന്ത് പറയുന്നു എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു.
Jesus said you'll receive power when the Holy Spirit has come upon you.
പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും.
Power to be a witness for Christ.
യേശുവിന്റെ സാക്ഷിയാകാനുള്ള ശക്തി.
Speak a witness but be a witness.
അത് സംസാരിക്കാൻ വേണ്ടിയല്ല, ജീവിതത്തിൽ ഒരു സാക്ഷിയാണ്.
I am a witness for Christ. One way I am a witness for Christ is by always giving thanks for all things.
ഒരു മേഖലയിൽ എനിക്ക് ദൈവത്തിന്റെ സാക്ഷിയാകാൻ യേശുവിന്റെ സാക്ഷിയാകാൻ പറ്റുന്നത് എല്ലായ്പ്പോഴും എല്ലാറ്റിനും നന്ദി കരയേറ്റിക്കൊണ്ടാണ്.
Do you think a person who is complaining is a good witness for Christ?
എപ്പോഴും പരാതി പറയുന്ന ഒരു വ്യക്തി യേശുവിന്റെ നല്ല സാക്ഷിയാണ് നിങ്ങൾ ചിന്തിക്കുന്നു?
Do you think a person who murmurs and grumbles is a good witness for Christ?
എല്ലായ്പ്പോഴും പെറുപെറുക്കുകയും പരാതി പറയുകയും ചെയ്യുന്നവൻ യേശുവിന്റെ സാക്ഷിയാണോ?
But the world is full of people who murmur and grumble.
എന്നാൽ പെറുപെറുക്കുകയും പരാതി പറയുകയും ചെയ്യുന്നവരാൽ നിറഞ്ഞിരിക്കുന്നതാണ് ഈ ലോകം.
Jesus has come to save us from that.
എന്നാൽ അതിൽ നിന്നും രക്ഷിപ്പാൻ നമ്മളെ രക്ഷിപ്പാനാണ് യേശുക്രിസ്തു കടന്നത്.
By filling us with the Holy Spirit.
പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ നിറച്ചുകൊണ്ട്.
And the other characteristic he mentioned here in verse 21 is
അടുത്ത വാക്യ 21-ാമത്തെ
വാക്യം
you'll
be subject to one another in the fear of Christ.
ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ.
We will not at all find it difficult to humble ourselves and serve another person.
മറ്റുള്ളവരെ സേവിപ്പാനോ മറ്റുള്ളവർക്ക് കീഴ്പ്പെട്ടിരിപ്പാനോ നമുക്ക് അല്പം പോലും
പ്രയാസമില്ല.
അവർക്ക് ആ ക്രിസ്തുവിന്റെ ഭയത്തിൽ പരസ്പരം കീഴ്പ്പെട്ടിരിപ്പാൻ.
Any man who desires to be a leader in a church, he is not filled with the Holy Spirit.
ഒരു സഭയിലെ ഒരു വലിയ നേതാവാകാൻ ആഗ്രഹിക്കുന്നവൻ പരിശുദ്ധാത്മനിറവുള്ളവനല്ല.
Anyone who seeks to lord it over others like some senior dictator in a church.
മറ്റുള്ളവരുടെ മേൽ അധികാരം തന്റെ ആ സീനിയോറിറ്റി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നവനും.
Even if he calls himself a senior pastor.
അവൻ തന്നെ തന്നെ സീനിയർ പാസ്റ്റർ എന്ന്
പറയുന്നു. He is not at all filled with the Holy Spirit.
അവൻ പരിശുദ്ധാത്മനിറവുള്ളവനല്ല.
A man who is filled with the Holy Spirit will be willing to subject to others in the fear of Christ.
ആത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിയുടെ മുഖമുദ്ര എന്തെന്നറിയാമോ? അവൻ പരസ്പരം മറ്റുള്ളവർക്ക്
കീഴ്പ്പെട്ടിരിക്കാൻ.
ഇത് എന്റെ വാക്കുകളോ എന്റെ ആശയങ്ങളോ അല്ല.
You know, whenever people say that Brother Zach is preaching some strange doctrines,
മറ്റുള്ള ജനങ്ങൾ പറയാറുണ്ട് സാക്ക് ഒരു ദുരുപദേശം പ്രസംഗിക്കുന്നു എന്ന് പറയുമ്പോൾ,
because they haven't read the Bible properly.
അവര് തിരുവചനം നന്നായിട്ട് വായിക്കാത്തത് കൊണ്ട്.
Some of these things I've been telling you yesterday and today sound like strange doctrines to you.
ഇന്നലെയും ഇന്നുമായിട്ട് ഞാൻ സംസാരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ പലർക്കും അപരിചിതമായിട്ട് തോന്നാറുണ്ട്.
But I've shown you verse for everything.
എന്നാൽ ഇതിനെല്ലാം ഉപോത്ബലകമായിട്ട് ഞാൻ തിരുവചനത്തിൽ നിങ്ങളെ വാക്കുകൾ
കാണിക്കുന്നു.
ഞാൻ പറഞ്ഞ വാക്കുകൾക്കെല്ലാം അടിസ്ഥാനം ദൈവത്തിന്റെ വചനമാണ്.
Strange because you haven't heard it before.
എന്നാൽ നിങ്ങൾക്കത് അപരിചിതമായിട്ട് തോന്നുന്ന കാരണം നിങ്ങൾ അത് കേട്ടിട്ടില്ല.
You haven't read the words carefully and slowly.
നിങ്ങൾ സാവധാനത്തിൽ ശ്രദ്ധയോടുകൂടി ദൈവത്തിന്റെ വചനം വായിക്കാത്തത് കൊണ്ടാണ്.
Like I said yesterday, you would read a legal document, a will that your father wrote very carefully, every word.
നിങ്ങളുടെ പിതാവ് എഴുതി വെച്ചിരിക്കുന്ന വിൽപത്രം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വായിക്കുന്നതുപോലെ ഇത്
വായിക്കാത്തത്.
നിങ്ങളുടെ പിതാവിന്റെ സമ്പത്ത് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അത് വായിച്ച് മനസ്സിലാക്കുന്നത്
കൊണ്ടാണ്.
ഈ പുസ്തകത്തിൽ എന്നെ കുറിച്ച് എന്റെ സ്വർഗീയ പിതാവ് എഴുതി വെച്ചിരിക്കുന്ന വിൽപത്രം ഞാൻ വായിക്കുന്നത് ഇവിധത്തിലാണ്.
Wealth that he has given me.
എനിക്ക് എന്റെ അവകാശമായിട്ട് എന്റെ സ്വർഗീയ പിതാവ് തന്നിരിക്കുന്നത് ഇതിലാണ് എഴുതിയിരിക്കുന്നത്.
He has given me a life of continuous joy.
നിരന്തരമായിട്ടുള്ളൊരു സന്തോഷത്തിന്റെ ആ ഒരു ജീവിതം
എനിക്ക്
എല്ലായ്പ്പോഴും നന്ദി കരയേറ്റുവാനായിട്ട് അവൻ എന്നോട്
I'll tell you why this is very important.
എന്തുകൊണ്ടാണ് ഇത് പ്രാധാന്യമേറിയ ഒരു കാര്യമാണ്.
When a man is filled with the Holy Spirit,
ഒരു മനുഷ്യൻ പരിശുദ്ധാത്മ നിറവുള്ളവനാകുമ്പോൾ
he sees the Lord ruling over the whole universe.
ഈ അഖിലാണ്ടം മുഴുവനും വാഴുന്ന ദൈവത്തെ അവൻ കാണുന്നു.
He says, "My God is in control of everything."
അവൻ പറയുന്നു, എന്റെ ദൈവം അഖിലാണ്ടത്തെ ഭരിക്കുന്നവനാണ്.
When you complain about something,
നിങ്ങൾ ഒരു കാര്യത്തെ കുറിച്ച് പരാതി പറയുമ്പോൾ,
whether it is the food not cooked properly or something else in your house or office or
നിങ്ങളുടെ ഭവനത്തിലെ ആ ഭക്ഷണം പാകം ചെയ്ത് ശരിയല്ലെന്നോ ഓഫീസിലെ കാര്യങ്ങൾ ശരിയായിട്ട് പോകുന്നില്ലെന്നോ
traffic on the road or
അല്ലെങ്കിൽ ട്രാഫിക് ഗതാഗതത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴോ,
you are actually saying this.
നിങ്ങൾ ഇതാണ് പറയുന്നത്,
God is in control of most things, but this particular thing right now, the devil is in control.
പല കാര്യങ്ങളെ കുറിച്ചും ദൈവത്തിന് നിയന്ത്രണമുണ്ട്, പക്ഷേ ഈ പ്രത്യേക കാര്യത്തിൽ ഇപ്പോൾ സാത്താനാണ് നിയന്ത്രണം.
And God, my God can't do anything about it.
എന്റെ ദൈവത്തിന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല.
It's affecting my life.
അത് എന്റെ ജീവിതത്തെ ബാധിക്കുന്നു.
Badly.
മോശമായിട്ട്.
That's why I complain.
അതുകൊണ്ടാണ് ഞാൻ പരാതിപ്പെടുന്നത്.
And it's affecting my badly and my God can't do anything about it.
എന്റെ ജീവിതത്തെ ഭാരമായിട്ട് ബാധിക്കുന്ന കാര്യത്തിൽ എന്റെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല.
Because right now the devil is more powerful than my God.
എന്നാൽ ഈ സമയത്ത് ഇപ്പോൾ എന്റെ ദൈവത്തേക്കാൾ ശക്തിമാൻ സാത്താനാണ്.
That is what you're saying when you complain.
നിങ്ങൾ പരാതി പറയുമ്പോൾ നിങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ഒരു സന്ദേശം ഇതാണ്.
You know how many years it took for my eyes to be opened to see that truth?
ഈ സത്യം കാണാൻ എത്ര വർഷക്കാലം എന്റെ ജീവിതത്തിൽ എടുത്തു എന്ന് നിങ്ങൾക്കറിയുമോ?
As I said, I had bad teachers. They didn't teach me properly.
കാരണം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അവരുടെ അധ്യാപകർ മോശമായിട്ടുള്ളവരായിരുന്നു. അവർ തന്നവിധമല്ല അവരെ പഠിപ്പിച്ചു തന്നെയും.
But think about it. Let me repeat that.
ഞാൻ വീണ്ടും പറയട്ടെ.
Whenever you complain about anything,
എന്തിനെക്കുറിച്ചെങ്കിലും നിങ്ങൾ
എപ്പോഴെങ്കിലും
അതെന്തു തന്നെയായിരുന്നാലും പരാതിപ്പെടുമ്പോൾ,
you're saying at that moment, this is affecting me.
ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ കാര്യം എന്നെ സാരമായിട്ട് മോശമായിട്ട് ബാധിക്കുന്നു.
My God cannot make this work for my good.
ഇത് എന്റെ നന്മയ്ക്കായിട്ട് ആക്കി തീർക്കാൻ എന്റെ സ്വർഗീയ പിതാവിന് കഴിവില്ല.
How many things should we give thanks for?
നിങ്ങൾ ഏതെല്ലാം കാര്യത്തിനാണ് നന്ദി സ്തോത്രം
പറയുന്നത്? It says here, all things, verse 20.
20-ാം വാക്യത്തിൽ പറയുന്നു, എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി.
Why?
എന്തുകൊണ്ട്?
I'll tell you the reason.
അതിന്റെ കാരണം ഞാൻ നിങ്ങളോട് പറയാം.
Because it says in Romans 8:28.
റോമാലേഖനം 8-ന്റെ 28-ൽ പറഞ്ഞിരിക്കുന്നു,
If you want to know the truth, I would advise you to read the Bible carefully.
നിങ്ങൾ സത്യമറിയണമെങ്കിൽ ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ വായിപ്പാൻ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു.
I would encourage you, every time you go for a meeting, take a Bible with you.
നിങ്ങൾ മീറ്റിംഗിന് എപ്പോൾ കടന്നു പോയാലും കയ്യിൽ ഒരു ബൈബിളുമായി പോകാൻ നിങ്ങളെ ഞങ്ങൾ ഉത്സാഹിപ്പിക്കുന്നു.
Don't be ashamed to carry a Bible.
ഒരു തിരുവചന ഗ്രന്ഥം ബൈബിൾ കൊണ്ടുപോകുന്നതിൽ നാണക്കേട് വിചാരിക്കരുത്.
This is God's word.
ഇത് ദൈവത്തിന്റെ വചനമാണ്.
You must know it.
നിങ്ങൾ അത് അറിയേണ്ട ആവശ്യമുണ്ട്.
And it says in Romans 8:28,
റോമാലേഖനം
8:28 പറയുന്നു,
എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ച അതേ വചനമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
All things.
എല്ലാ കാര്യവും.
Give thanks for all things we read there.
അവിടെ നമ്മൾ വായിച്ചു എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിനെന്ന്. എന്തിനു വേണ്ടിയാണ്?
All things God makes to work for our good.
സകലവും ദൈവം നന്മയ്ക്കായിട്ട് നമുക്ക് കൂടി വ്യാപരിക്കുന്നു.
So, in order to come to Ephesians 5:20, you have to start in Romans 8.
എഫേസ്യർ 5:20 നമ്മൾ കടന്നു വരണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ റോമർ 8:28 വിശ്വസിച്ചെങ്കിലേ സാധ്യമാകൂ.
When the Holy Spirit fills our life,
പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കുമ്പോൾ,
He assures us,
അവൻ നമുക്ക് ആ
ഉറപ്പ് നൽകുന്നു, God is in control of everything.
സകലത്തിന്റെ നിയന്ത്രണം ദൈവത്തിനാണ്.
That affects your life.
അത് നിന്റെ ജീവിതത്തെ ബാധിക്കും.
If you love God,
ഈ ദൈവത്തെ
സ്നേഹിക്കുന്നവർ, if you love God and are called according to his purpose,
നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു.
What is his purpose?
എന്താണ് അവന്റെ ഉദ്ദേശം?
I'll tell you.
ഞാൻ പറയട്ടെ.
His purpose is not to make you the most famous person in the world.
ഈ ലോകത്തിലെ ഏറ്റവും പ്രശസ്തിയുള്ള പ്രസിദ്ധനായ വ്യക്തിയായി നിന്നെ ആക്കി തീർക്കുക
എന്നുള്ളതല്ല. His purpose is not meant to make you rich.
എന്നെ ധനികരാക്കുക എന്നുള്ളതുമല്ല അവന്റെ ലക്ഷ്യം.
Not to make you good looking.
നല്ല സൗന്ദര്യമുള്ളവനാക്കി തീർക്കുന്നതുമല്ല.
And let me tell you the truth, it is not even to make you healthy.
നിന്നെ ആരോഗ്യമുള്ളവനാക്കി തീർക്കുന്നതും അല്ല എന്ന് ഞാൻ പറയട്ടെ.
I stand against this entire false teaching of wealth and health.
ഈ ആരോഗ്യത്തിന്റെയും സമ്പത്തിന്റെയും ആ മോശമായിട്ടുള്ള പഠിപ്പിക്കലിനെതിരായിട്ട് ഞാൻ നിൽക്കുന്നു.
Because it is a false wealth and a false health.
കാരണം അത് വ്യാജമായിട്ടുള്ള ധനവും വ്യാജമായിട്ടുള്ള ആരോഗ്യവുമാണ്.
True health is freedom from sin, not freedom from sickness.
യഥാർത്ഥ ആരോഗ്യം എന്തെന്നാൽ പാപത്തിൽ നിന്നുള്ള വിടുതലാണ്, രോഗത്തിൽ നിന്നുള്ള വിടുതലല്ല.
Paul had a sickness which he prayed 3 times, the Lord did not remove it, but he was spiritually totally healthy.
പൗലോസിന് തന്റെ ജഡത്തിൽ ഒരു ശൂലത്തിനായിട്ട് അത് മാറിപ്പോൻ അവൻ പ്രാർത്ഥിച്ചു, 3 പ്രാവശ്യം പ്രാർത്ഥിച്ചുണ്ടായി. എന്നാൽ അവൻ ആത്മീയമായിട്ട് അവൻ പൂർണ്ണ ആരോഗ്യവാനായിരുന്നു.
Timothy had a sickness which he could never be healed from.
തിമോത്തിയോസിനും തന്റെ ആ ഉദരരോഗത്താൽ പ്രയാസപ്പെട്ടിരുന്ന തിമോത്തിക്കും അവിടെ സൗഖ്യം ലഭിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല.
He says in 1 Timothy 5:23 that he had a frequent stomach aches.
ആ 1 തിമോത്തിയോസ് 5 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അവന് തുടർച്ചയായിട്ടുള്ള നിന്റെ ആ അജീർണതയെന്നാണ് നമ്മൾ വായിക്കുന്നത്.
And he was the finest of Paul's co-workers.
പൗലോസിന്റെ സഹപ്രവർത്തകരിൽ ഏറ്റവും മെച്ചപ്പെട്ടവനായിരുന്നു തിമോത്തിയോസ്.
But he was not healed of his frequent stomach aches.
എന്നാൽ കൂടെ കൂടെയുള്ള അജീർണത അവന്റെ ശരീരത്തിൽ നിന്ന് മാറിയിട്ടില്ല.
Paul must have prayed for 100 times, he didn't get healed.
100 പ്രാവശ്യം പൗലോസ് അവന് വേണ്ടി പ്രാർത്ഥിച്ചായിരിക്കാം, അവൻ സൗഖ്യമായിട്ടില്ല.
Paul is a man who raised the dead.
എന്നാൽ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചവനാണ് പൗലോസ്.
But he couldn't heal a man's stomach ache.
എന്നാൽ ഒരാളുടെ വയറ്റുവേദന അവന് മാറ്റുവാൻ കഴിഞ്ഞില്ല.
He could raise up a lame man, raise up somebody from the dead.
മരിച്ചവരെ എഴുന്നേൽപ്പിക്കാൻ, മുടന്തുള്ളവനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞ പൗലോസ്.
Don't be fooled.
ആ ഇതിനാൽ വഞ്ചിക്കപ്പെട്ടു പോകരുതേ.
Paul says in 2 Timothy 4,
2 തിമോത്തിയോസ് 4-ന്റെ 4-ാം അധ്യായത്തിൽ,
about a man called Trophimus.
പൗലോസ് പറയുന്നു ട്രോഫിമോസ് എന്നൊരു വ്യക്തിയെ കുറിച്ച്.
2 Timothy 4:20 he says, I couldn't heal him, he's just lying there sick in some other town.
2 Timothy 4:20 പറയുന്നു,
ട്രോഫിമോസ് I left at Miletus sick.
ട്രോഫിമോസിനെ ഞാൻ മിലേത്തോസിൽ രോഗിയായി വിട്ടേച്ചു പോന്നു.
He couldn't heal him.
അവനെ രോഗസൗഖ്യം ആക്കുവാൻ അവന് കഴിഞ്ഞില്ല.
Paul who raised the dead and raised lame people couldn't heal a sick.
മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവൻ, മുടന്തവരെ നടക്കുവാൻ കഴിവുള്ളവൻ എന്തുകൊണ്ടാണ്?
There are many verses like this that teach that God's will for us is not always physical health.
ദൈവത്തിന്റെ ഹിതം എല്ലായ്പ്പോഴും എല്ലാവരെക്കുറിച്ചും പൂർണ്ണ ആരോഗ്യമല്ല.
Always it is spiritual health.
എന്നാൽ എല്ലായ്പ്പോഴും ആത്മീയ ആരോഗ്യമാണ്.
That is the true health.
അതാണ് യഥാർത്ഥ ആരോഗ്യം.
Because that is the meaning of the name Jesus.
അതാണ് യേശു എന്ന നാമത്തിന്റെ അർത്ഥം തന്നെ.
Matthew 1:20, the first promise in the New Testament. Matthew 1:21,
മത്തായിയുടെ സുവിശേഷം 1:21 നമ്മൾ വായിക്കുന്നു.
First promise in the New Testament.
ആ പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദത്തമാണത്.
What is it?
എന്താണത്?
The name Jesus means he will save his people from their sins.
അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നതുകൊണ്ട് അവന് യേശു എന്ന് പേരിടണം.
He doesn't say he'll save them from their sickness or their poverty.
അവരുടെ ദാരിദ്ര്യത്തിൽ നിന്നോ അവരുടെ അനാരോഗ്യത്തിൽ നിന്നോ അവരെ രക്ഷിക്കുമെന്നല്ല ഇവിടെ പറയുന്നത്.
He will save them from their sins.
അവരുടെ പാപങ്ങളിൽ നിന്ന് തന്റെ ജനത്തെ അവൻ വിടുവിക്കും എന്നാണ്.
He will save them from their anger.
അവരുടെ കോപത്തിൽ നിന്ന് അവന്റെ ജനത്തെ അവൻ വിടുവിക്കും.
He will save them from lusting after women.
അവരുടെ കണ്ണുകൊണ്ട് അവർ സ്ത്രീകളെ മോഹിക്കുന്നതിൽ നിന്ന് അവൻ വിടുവിക്കും.
He will save them from internet pornography.
അവൻ ഇന്റർനെറ്റ് ലൈംഗിക സൈറ്റുകൾ
പോകുന്നതിനെ
വിടുവിക്കും. പരദൂഷണം പറഞ്ഞ് വീട്ടിലിരിക്കുന്നതിൽ അവരെ
വിടുവിക്കും.
അവരെ അഹങ്കാരത്തിൽ നിന്ന് വിടുവിക്കും.
He will save them from running after money.
പണത്തിന്റെ പിന്നാലെ ഓടുന്നതിൽ നിന്ന് അവരെ വിടുവിക്കും.
He will save them from selfishness.
അവരുടെ സ്വാർത്ഥതയിൽ നിന്ന് അവരെ വിടുവിക്കും.
He will save them from an unforgiving spirit.
മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് അവരെ വിടുവിക്കും.
He will save them from fear of the devil.
ആ സാത്താനെ കുറിച്ചുള്ള ഭയത്തിൽ നിന്ന് അവരെ വിടുവിക്കും.
He will save them from anxiety.
ഉത്കണ്ഠയിൽ നിന്ന് അവരെ വിടുവിക്കും.
He will save them from grumbling and complaining.
ഒരുവരിൽ നിന്നും പരാതിയിൽ നിന്ന് അവരെ വിടുവിക്കും.
As you heard these sins, do you find yourself saying, hey, I have not been saved from these things?
ഈ കാര്യങ്ങളിൽ നിന്ന് ഞാൻ ഇതുവരെ മോചിതനായിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുമായിരിക്കാം.
Then you haven't understood the meaning of the name Jesus.
യേശു എന്ന ആ നാമത്തിന്റെ അർത്ഥം സഹോദരാ സഹോദരി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല.
I don't blame you. You had bad teachers. That's why you're getting 3% in mathematics.
ഞാൻ നിങ്ങളെ കുറ്റം പറയുകയല്ല, നിങ്ങളുടെ അധ്യാപകരെ കുറ്റം പറയുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് 3% മാർക്ക് കണക്ക് ലഭിക്കുന്നത്.
They have not taught you the first promise in the New Testament. What in the world have they taught you?
പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദത്തം നിങ്ങളെ പഠിപ്പിക്കാതെ അവർ എന്താണ് നിങ്ങളെ ഇതുവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്?
He is not the forgiver of our sins but savior from our sins.
അവൻ നമ്മുടെ പാപത്തെ ക്ഷമിക്കുന്നവനല്ല, നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നവനാണ്.
Do you know the difference between forgiveness and salvation?
നിങ്ങൾക്കറിയാമോ പാപക്ഷമയും രക്ഷയും തമ്മിലുള്ള വ്യത്യാസം?
If I sin, if I get angry,
ഞാൻ കോപിഷ്ഠനായ
and lust after women,
ഒരു സ്ത്രീയെ നോക്കി മോഹിച്ചാൽ
and backbite,
ഞാൻ പരദൂഷണം
and run after money,
പണത്തിന് പിന്നാലെ ഓടിയാൽ
and tell lies,
ആ വ്യാജം പറഞ്ഞാൽ
and sign a false a certificate to get a visa,
visa gettanayitte oru kalla sakshyapathrathil opputtal,
and I say, Lord forgive me,
devathodu parayana karthave ennu kshamikkaname,
I have not been saved from those sins, I was forgiven those sins,
njan aa paavathil ninnu njan devavenodu kshamichu pakshe enikku aa paavathil ninnu rakshana kittilla.
Next week in a difficult situation I'll do all those things again.
Adutha aazhchayil oru mosham oru pareeksha ghattathil njan ee karyangal thanne cheyyum.
And 1 year later I'll do those same things again.
Oru varshathinu sheshavum njan idu thanne cheyyum.
He has not saved you.
Avan aa kaaryathil avan ninne rakshichittilla.
He has forgiven you.
Avan ninnodu kshemichittundu.
You have to say, Jesus is not my savior, he is only my forgiver.
Ningal appol parayanam yesu christu ente rakshakanalla enne paapakshama nalgiyavan maatramaanu.
You are a liar if you say he is your savior.
Avan ninte rakshakanaanennu nee parayunnuvengil nee oru vyajananu bhoshka parayunnu.
You say Jesus is my savior.
Ninakku parayvan kaliyilla yesu ente rakshakanaanennu.
Brother, has he saved you from anger?
Sahodara, രക്ഷകനാണെങ്കിൽ അവൻ നിന്നെ കോപത്തിൽ.
Has he saved you from lusting after women?
സ്ത്രീകളെ മോഹിക്കുന്നതിനെ അവൻ വിടുവിച്ചിട്ടുണ്ടോ?
Sister, has he saved you from backbiting and gossiping?
സഹോദരി, പരദൂഷണം പറയുന്നതിൽ നിന്ന് നിന്നെ അവൻ വിടുവിച്ചിട്ടുണ്ടോ?
Has he saved you from complaining against your mother-in-law?
നിന്റെ അമ്മായിയെ കുറിച്ച് പരാതി പറയുന്നതിൽ അവൻ നിന്നെ
വിടുവിച്ചിട്ടുണ്ടോ? He has saved you from nothing.
അവനിൽ നിന്നൊന്നും നിന്നെ അവൻ രക്ഷിച്ചിട്ടില്ല.
Then don't call him savior.
അവനെ ഒരു രക്ഷകൻ എന്നുള്ള നാമത്തിൽ വിളിക്കരുത്.
He is forgiver.
അവൻ നിന്റെ പാപം ക്ഷമിച്ചവൻ മാത്രമാണ്.
That is how the devil has cheated believers of their inheritance.
തങ്ങളുടെ അവകാശത്തെ കുറിച്ച് ബോധ്യമാകുന്ന ബോധവാന്മാരാകുന്നതിൽ നിന്നും സാത്താൻ പല വിശ്വാസികളെയും കബളിപ്പിച്ചിരിക്കുന്നു.
ജീസസ് ഹാസ് ബ്ലെസ്ഡ് മീ വിത്ത് മണി.
അവൻ പറയും, ദൈവം യേശു എന്നെ പണം കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു.
ആൻഡ് ഹൗസസ്,
ആ വീടുകൾ കൊണ്ട്,
ആൻഡ് പ്രോപ്പർട്ടി,
ആ സമ്പൽ സമൃദ്ധി കൊണ്ട്.
There are many dear Muslim friends who will say Allah has blessed them with more money than you.
നമ്മുടെ സുഹൃത്തുക്കളായ മുസ്ലിം സുഹൃത്തുക്കൾ പറയും, അള്ളാഹു എന്നെ നിന്നേക്കാൾ അധികമായിട്ട് സമ്പത്തിനാൽ അനുഗ്രഹിച്ചിരിക്കുന്നു.
Your Jesus only gives you so much. See how much Allah has given us.
നിന്റെ ജീസസ് നിനക്ക് ഇത്രയല്ലേ തന്നുള്ളൂ, അള്ളാഹു ഞങ്ങൾക്ക് എന്തെല്ലാം തന്നെ നോക്ക്.
And some Hindu friends will say, Lakshmi, you know how much Lakshmi gives us.
ചില ഹിന്ദു സഹോദരന്മാർ സുഹൃത്തുക്കൾ പറയും, ലക്ഷ്മിയെ എന്തെല്ലാം തരുമെന്ന് എനിക്കറിയാമോ.
How much millions he blesses my business with.
ദശലക്ഷക്കണക്കിന് പണത്തിനാൽ എന്നെ ലക്ഷ്മി അനുഗ്രഹിച്ചിരിക്കുന്നു.
I've heard this from all people.
എല്ലാ വ്യക്തികളിൽ നിന്നും ഞാൻ ഇത് കേട്ടിട്ടുണ്ട്.
I hear Allah has blessed people with oil.
അല്ലാഹു ഓയിൽ കൊണ്ട് ജനങ്ങളെ
സമ്പന്നരാക്കി. All the lands.
അതാണ്
there's oil.
ഈ എണ്ണയാൽ സമൃദ്ധമായിരിക്കുന്ന ഈ രാജ്യങ്ങളെല്ലാം.
And all you Christians come here begging for jobs from us because Allah has blessed us.
നിങ്ങൾ ക്രിസ്ത്യാനികൾ ഞങ്ങളുടെ അടുത്ത് നിന്ന് ജോലിക്കായിട്ട് ഭിക്ഷ യാചിക്കുന്നത് പോലെ വരുന്നത് അള്ളാഹു ഞങ്ങളെ എണ്ണയാൽ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചു.
You are at the mercy of them.
നിങ്ങൾ അവരുടെ കരുണയുടെ വാതിലിലാണ്.
You have to please them in order to get your money.
നിങ്ങളുടെ പണം ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് അവരുടെ കാൽ പിടിക്കേണ്ട ആവശ്യമുണ്ട്.
Who is a greater God, your Jesus or their Allah?
നിങ്ങളുടെ യേശു ക്രിസ്തു ആണോ അവരുടെ അള്ളാഹു ആണോ വലിയവൻ?
The Hindu says,
ഹിന്ദു സുഹൃത്തുക്കൾ പറയും,
ലക്ഷ്മി,
ലക്ഷ്മിയാണ്.
He has made us the richest Indians in the world.
അല്ലോ, ഇന്ത്യയിലെ ഏറ്റവും ധനികനായത് ലക്ഷ്മിയുടെ കടാക്ഷം കൊണ്ടാണെന്ന് അവർ പറയും.
Richest Indians in the world are not believers.
അല്ലോ, ഇന്ത്യയിലെ ഏറ്റവും ധനികരായിട്ടുള്ള ഒരു ക്രിസ്ത്യാനികളല്ല.
So what am I trying to say?
ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്തെന്നോ,
If wealth is the mark of God's blessing,
ധനം എന്നുള്ളത് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ മുഖമുദ്രയാണെങ്കിൽ,
You have to be honest and say Allah and Lakshmi are 100 times better than Jesus.
നിങ്ങൾ സത്യസന്ധമായിട്ട് പറയണം, അള്ളാഹുവും ലക്ഷ്മിയും യേശുക്രിസ്തുവിനേക്കാൾ 100 മടങ്ങ് നല്ലവരാണ്.
Because he seems to be blessing them much more than you.
നിങ്ങളേക്കാൾ അധികമായിട്ട് അവരാണ് അവരുടെ ആ ആൾക്കാരെ അനുഗ്രഹിക്കുന്നത്.
Why aren't you honest?
എന്തുകൊണ്ട് നിങ്ങൾ സത്യസന്ധരായിരുന്നില്ല?
Face up to it.
അത് അഭിമുഖീകരിക്കുക.
And acknowledge that you are believing a false gospel.
നിങ്ങളെ വിശ്വസിക്കുന്ന സുവിശേഷം തെറ്റാണെന്ന് അംഗീകരിക്കുക.
Okay, take health.
ആരോഗ്യത്തെ കുറിച്ചെടുക്കുക.
ഐ കൻ ഷോ യു ന്യൂമറസ് നോൺ ക്രിസ്ത്യൻസ് ഹു ആർ 10 ടൈംസ് ഹെൽത്തിയർ ദാൻ ക്രിസ്ത്യൻസ്.
എനിക്ക് ധാരാളം ക്രിസ്ത്യാനികൾ അല്ലാത്തവരും ക്രിസ്ത്യാനികളെക്കാൾ 10 മടങ്ങ് ആരോഗ്യപൂർണ്ണരായിരിക്കുന്നത് കാണിപ്പാൻ സാധിക്കും.
ഹു ആർ ഹീൽഡ് ഓഫ് ഓൾ ടൈപ്സ് ഓഫ് സിക്നസ്സസ്.
എല്ലാ രോഗത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചവർ, സൗഖ്യം പ്രാപിച്ചവർ.
വിച്ച് ഗോഡ് ഈസ് ഹീലിംഗ് ദം.
ഏത് ദൈവമാണ് അവരെ സൗഖ്യമാക്കുന്നത്?
യുവർ ജീസസ് കനോട്ട് കമ്പീറ്റ് വിത്ത് ദെയർ ഗോഡ്സ്.
നിന്റെ യേശു ക്രിസ്തുവിനെ അവരുടെ ദൈവത്തോട് മത്സരിപ്പിക്കാൻ സാധ്യമല്ല.
But the Jesus I believe in can.
എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിനെ സാധ്യമാണ്.
He came to save me from my sins.
എന്റെ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിപ്പാനായിട്ടാണ് അവൻ കടന്നു വന്നത്.
Show me the God who can save you from complaining.
പരാതി പറയിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ കഴിവുള്ള ദൈവത്തെ ഞാൻ കാണിച്ചതല്ല. പിറുപിറുപ്പിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ കഴിവുള്ള കോപത്തിൽ നിന്ന്,
and the love of money,
ദ്രവ്യാഗ്രഹത്തിൽ നിന്ന്,
and bitterness,
കയ്പിൽ നിന്ന്,
the God who can make you love all your enemies,
നിന്റെ ശത്രുക്കളെ എല്ലാം സ്നേഹിപ്പാനായിട്ട് നിന്നെ യോഗ്യനാക്കുന്ന കഴിവുള്ളവനാക്കുന്ന ദൈവം,
and a God who can make me love people who disagree with me in my doctrine.
എന്റെ ഉപദേശ രൂപത്തോട് യോജിക്കാത്തവരോട് അവരെ സ്നേഹിപ്പാനായിട്ട് എന്നെ സഹായിക്കുന്ന ദൈവം.
God who can make me love people who calls me a false teacher.
എന്നെ ആ ഒരു കപട അധ്യാപകൻ എന്ന് വചനം പഠിപ്പിക്കുന്നവൻ എന്ന് പറയുന്നവരെ സ്നേഹിപ്പാൻ എന്നെ സഹായിക്കുന്ന ദൈവം.
People who call me a false prophet, I can love them. That is the God I believe in.
വ്യാജ പ്രവാചകൻ എന്നെ വിളിക്കുന്നവരെ നോക്കി പറയും ഞാൻ അവരെ സ്നേഹിക്കുന്നു എന്ന് പറയും.
That is the God I believe in.
ആ ദൈവത്തിനാണ് ഞാൻ വിശ്വസിക്കുന്നത്.
Who can save me from every wretched evil that I inherited from Adam.
ആദാമിൽ നിന്ന് ഞാൻ പ്രാപിച്ചിരിക്കുന്ന പൈശാചികമായ എല്ലാ സ്വഭാവ ദൂഷ്യങ്ങളിൽ നിന്നും എന്നെ വിടുവിപ്പാൻ ശക്തനായ ദൈവം.
Is this the God you believe in?
ആ ദൈവത്തിലാണോ നിന്റെ വിശ്വാസം?
That is his purpose.
അതാണ് അവൻ ഈ ലോകത്തിലേക്ക് വന്ന
ഉദ്ദേശം. Romans 8:28.
റോമാലേഖനം 8:28.
God makes everything work for good to those who love him and are called according to his purpose.
ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മയെ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു നമ്മളോട്
പറയുന്നു. His purpose is not to make us rich or healthy.
അവൻ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം നമ്മളെ ധനികരാക്കാനോ ആരോഗ്യപൂർണരാക്കാനോ അല്ല.
You don't believe it, read the next verse.
നിങ്ങൾ ആ കാര്യം വിശ്വസിക്കുന്നില്ലെങ്കിൽ 29-ാമത്തെ വാക്യം വായിക്കുക.
I have said so many times, read a verse in its context.
ആ ഞാൻ പലപ്പോഴും ഉപദേശിക്കുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങൾ ആ വായിക്കുന്ന വചനത്തെ ഏത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്.
I told you yesterday I'll give you a new Bible and I'll keep my word.
ഞാൻ നിങ്ങളോട് ഇന്നലെ പറയുകയുണ്ടായി നിങ്ങൾക്ക് അങ്ങനെ ആകുമ്പോൾ ഞാൻ ഒരു പുതിയ ബൈബിൾ തരും, ആ വാക്യം ഞാൻ സൂക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നു.
Here it is.
ഇവിടെയാണത്.
Those who are called according to his purpose.
ദൈവത്തെ ആ
verse 28
നമ്മൾ വായിച്ചു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു നാം അറിയുന്നു.
Those who are called according to his purpose.
അവന്റെ
in the same verse 28
നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്.
Yeah, those who are called according to his purpose.
തന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്.
നാളെ നമ്മളെയാണ്. Yeah, so what is that purpose?
എന്തായിരുന്നു ആ ഉദ്ദേശം, നിർണയം? ആ നിർണയം എന്താണ്?
നെക്സ്റ്റ് വേഴ്സ്,
അടുത്ത വാക്യം.
ഹി ഹാസ് പ്രീഡെസ്റ്റിൻഡ് ദാറ്റ് വി മേ ബി കൺഫോംഡ് ടു ദി ഇമേജ് ഓഫ് ഹിസ് സൺ.
അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുന്നേമിച്ചിരിക്കുന്നു.
ദാറ്റ് ഇസ് ഹിസ് പർപ്പസ്.
അതായിരുന്നു അവന്റെ നിർണയം.
ദാറ്റ് ഐ, എ റെച്ചഡ് ചൈൽഡ് ഓഫ് ആഡം, ക്യാൻ ബിക്കം കംപ്ലീറ്റ്ലി ലൈക് ജീസസ് ക്രൈസ്റ്റ് ഇൻ മൈ പേഴ്സണാലിറ്റി.
മലിനമായ ആദാമിൽ നിന്നും പ്രാപിച്ചിരിക്കുന്ന സ്വഭാവങ്ങളുള്ള എന്നെ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപനാക്കാൻ സാധിക്കും, കഴിയും.
ദാറ്റ് ഹീ ഐ കൻ ബിക്കം പ്യുർ ലൈക് ജീസസ്.
യേശു ക്രിസ്തുവിനെ പോലെ നിർമ്മലനാകാൻ എനിക്ക് സാധിക്കും.
ഐ കൻ ബി ഹംബിൾ ലൈക് ജീസസ്.
യേശുവിനെ പോലെ താഴ്മയുള്ളവനാകാൻ എനിക്ക് സാധിക്കും.
ആൻഡ് ആസ് ജീസസ് നെവർ റാൻ ആഫ്റ്റർ മണി, ദാറ്റ് ഐ വിൽ നെവർ റൺ ആഫ്റ്റർ മണി.
ഒരിക്കലും യേശു ക്രിസ്തു പണത്തിന്റെ പിന്നാലെ ഓടിയില്ല, ഞാനും ഓടുകയില്ല.
ഐ കൻ ലുക്ക് അറ്റ് വിമൻ ദ വേ ജീസസ് ലുക്ക്ഡ് അറ്റ് വിമൻ.
യേശു ക്രിസ്തു സ്ത്രീകളെ എവിധം നോക്കിയോ അതുപോലെ നോക്കുവാൻ എനിക്കും സാധിക്കും.
Are you interested in these things?
ഈ കാര്യത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ?
Are you really serious about being a Christian?
ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ആകുന്നതിൽ നിങ്ങൾ ഗൗരവപൂർണമായിട്ട് എടുത്തിട്ടുണ്ടോ?
Or is your Christianity, when I die I must go to heaven?
അതോ നിങ്ങൾ മരണിച്ചു കഴിയുമ്പോൾ സ്വർഗ്ഗത്തിൽ പോവുക എന്നത് മാത്രമാണോ?
That is not mentioned even once in scripture.
തിരുവചനത്തിൽ ഒരിക്കൽ പോലും അത് പ്രതിപാദിച്ചിട്ട് പോലുമില്ല.
You show me where it says in scripture that Jesus saved us to go to heaven.
യേശുക്രിസ്തു നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ സഹായിക്കുമെന്ന് എവിടെയാണ് എഴുതിയിട്ടുള്ളത്?
You read the whole Bible, you won't find it.
അങ്ങനെ ഒരു വാക്യം തിരുവചനത്തിൽ ഒരിടത്തും നിങ്ങൾ കാണുകയില്ല.
We are saved from sin in order to become like Jesus Christ.
പാപത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം പ്രാപിച്ച് യേശുക്രിസ്തുവിനെ പോലെ ആയി തീരുവാൻ വേണ്ടിയാണ്.
The word used here is predestined to become like his son.
അവനെ പോലെ ആയി തീരാൻ നമ്മളെ മുന്നറിഞ്ഞിരിക്കുന്നു എന്നാണ്
എഴുതുന്നത്. This is among theologians, this is a big word, predestination.
ഇത് വേദശാസ്ത്ര പണ്ഡിതന്മാരുടെ ഇടയിലെ ഒരു വളരെ പ്രാധാന്യമേറിയ ഒരു വാക്യമാണ് ഈ മുന്നറിഞ്ഞവർ.
Many people say it means predestined to go to heaven or to hell.
അത് സ്വർഗത്തിലോ നരകത്തിലോ പോകാൻ വേണ്ടി മുന്നറിഞ്ഞവർ എന്നാണ്.
That is another thing never found in scripture. People who read the Bible carelessly understand.
അത് തിരുവചനത്തിൽ ഒരിക്കൽ പോലും എഴുതിയിട്ടില്ല, ശ്രദ്ധാപൂർവം അല്ലാതെ വായിക്കുന്നവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ആശയം മാത്രമാണ്.
Predestination is a biblical word.
ആ മുന്നറിയുക എന്ന് പറയുന്ന ഒരു ബിബ്ലിക്കൽ വാക്യമാണ്.
It's a very simple word.
ഒരു വേദശാസ്ത്രപരമായ ഒരു ലളിതമായ ഒരു വാക്കാണ്.
In English it's two parts.
ഇംഗ്ലീഷിൽ അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്.
Pre means beforehand.
Pre എന്ന് പറയുന്നത് മുന്നെ.
And destination means where we finally reach.
Destination ennu parayna nammal evideyanu chennu cheyunnathu ennallathu.
Predestination means God has determined beforehand where I finally reach.
Adha njan evide etti cheranam ennu deivam munname arinjirikkunnu ennaanu aa vakyathinte yatharthu artham.
You know, it's like if you get a flight ticket.
Ningalkku udaharanamayittu oru vimanathilekku yathra ticket
labhikkum. Written Kochi.
Avada Kochi ennu ezhuthirikkunnu.
That's your destination.
അവിടേക്കാണ് നിങ്ങൾ പോകുന്നത്.
It's already printed on your ticket.
നിങ്ങളുടെ ടിക്കറ്റിൽ അത് എഴുതിയിട്ടുണ്ട്.
You get into the plane you to go to Kochi.
നിങ്ങൾ വിമാനത്തിൽ കയറിയത് കൊച്ചിക്ക് പോകാൻ
വേണ്ടിയാണ്. There may be 20 planes at the airport.
ആ വിമാനത്താവളത്തിൽ 20 വിമാനങ്ങൾ ഉണ്ടായിരിക്കും.
20 different gates.
അത് 20 ഗേറ്റുകളും ഉണ്ടായിരിക്കും.
Which one will you go to?
ഏത് ഗേറ്റിലാണ് നിങ്ങൾ പോകുന്നത്?
You look at your ticket.
നിങ്ങൾ നിങ്ങളുടെ ടിക്കറ്റിലേക്ക് നോക്കൂ.
കൊച്ചി.
കൊച്ചി.
ലണ്ടൻ നോ.
ലണ്ടൻ അവിടെയല്ല.
റോം നോ.
റോമിലേക്കുള്ളതല്ല. കൊച്ചി കാണുന്നു.
The same way God has predestined something for us.
നമ്മളെ കുറിച്ചും ദൈവം ചില കാര്യങ്ങൾ മുന്നറിഞ്ഞു വെച്ചിട്ടുണ്ട്.
What is it?
അതെന്താണ്?
To become rich.
അത് ധനികനായി തീരാൻ വേണ്ടിയാണോ?
That's not my plan.
അത് എന്റെ പ്ലാൻ അല്ല.
To become healthy.
അത് ആരോഗ്യപൂർണനായി
തീരും.
അതും എന്റേതല്ല.
Become famous.
പ്രസിദ്ധനായി തീരുക എന്നുള്ളതാണോ?
That's not my plan.
അതും എന്റേതല്ല.
Be a great preacher.
വലിയൊരു പ്രസംഗകനായി തീരുക എന്നുള്ളതാണോ?
That's not my gate.
അതും എന്റെ ഗേറ്റ് അല്ല.
To become like Jesus.
യേശുക്രിസ്തുവിനെ പോലെ ആയിരിക്കുക. Yes.
That is what's written on my ticket, to become predestined to be conformed to the image of his son.
എന്റെ ടിക്കറ്റിൽ എഴുതിയിരിക്കുന്നത് അതാണ്, യേശുക്രിസ്തുവിനോട് അനുരൂപനായി തീരുക എന്നുള്ളതാണ്.
In your Bible, what is written on your ticket?
നിങ്ങളുടെ ബൈബിളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്?
So you know what I do? I look for that gate.
ഞാൻ
get into that plane.
ആ വിമാനത്തിൽ കയറാൻ ആ ഗേറ്റ് അന്വേഷിച്ച് ഞാൻ നടക്കും.
I want to join a church that takes me to be like Jesus.
യേശുക്രിസ്തുവിനെ പോലെ ആയി തീരാനായിട്ട് എന്നെ സഹായിക്കുന്ന ഒരു സഭയുടെ ഭാഗമായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
A church is like a plane.
ഈ സഭ എന്നുള്ളത് ഒരു വിമാനം പോലെയാണ്.
The elders are like the pilots of the plane determining which direction the plane should go.
സഭയിലെ മൂപ്പന്മാരെ പൈലറ്റുമാരെ പോലെയാണ് ആ വിമാനം എവിടേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്ന അവരാണ്.
And I want to get into a church where the pilots are directing it towards making people like Jesus Christ.
ആ സഭയിലുള്ള വിശ്വാസികളെ യേശുക്രിസ്തുവിന് അനുരൂപരായി തീർക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് നയിക്കുന്ന എൽഡർമാരായിരിക്കണം, മൂപ്പന്മാരായിരിക്കണം.
It's not my theory. I'm showing you scripture for everything.
അത് എന്റെ ആശയമല്ലേ, തിരുവചനമാണ് ഞാൻ പറയുന്നത്. അതിനടിസ്ഥാനം ആ ദൈവത്തിന്റെ വചനവുമാണ്.
Now you may be so brainwashed that you cannot believe it.
നിങ്ങൾ ഈ കാര്യം വിശ്വസിക്കാത്ത വണ്ണം നിങ്ങളുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിട്ടുള്ള ഒരു അവസ്ഥയിലാണെന്നും എനിക്കറിയാം.
You know, I've seen people who are so brainwashed by their religion that they cannot believe Christianity.
തങ്ങളുടെ മതത്തിന്റെ ആ മസ്തിഷ്ക പ്രക്ഷാളനത്താൽ ആയിരിക്കുന്നവർക്ക് ഈ ക്രിസ്ത്യാനിത്വം വിശ്വസിക്കാനും പ്രയാസമുള്ളവരാണ്.
You know how communism got its earliest converts?
എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് തങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് അനുയായികളെ ലഭിച്ചത്?
ബ്രെയിൻ വാഷിംഗ് them with so much literature.
ആ അവരുടെ ആ ധാരാളം ലഘുലേഖകൾ ആ ജനങ്ങളുടെ ഇടയിലേക്ക് അയച്ചുകൊണ്ടാണ്.
The rich people of the world are all bad.
അവർ പറഞ്ഞു, ഈ ലോകത്തിലെ ധനികന്മാരെല്ലാവരും
They are making slaves of you laborers.
ആ തൊഴിലാളികളായ നിങ്ങളെ അവർ അടിമകളാക്കുന്നു.
Come on, rise up against them.
അവർക്കെതിരെ നമ്മൾ പോരാടണം.
The only thing you lose is your chains.
നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധനങ്ങളായ കയ്യുറകൾ മാത്രമേ, വിലങ്ങുകൾ മാത്രമേ
നഷ്ടപ്പെടൂ. ബ്രെയിൻ വാഷിംഗ് and they became
തുടർമാനമായിട്ട് അവരുടെ ആ മസ്തിഷ്കത്തെ ഇങ്ങനെ പ്രക്ഷാളനം ചെയ്ത് അവർ കമ്മ്യൂണിസ്റ്റുകളായി തീരും.
It's a tremendous power, brainwashing.
ഈ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വലിയ ശക്തിയുണ്ട്.
And many of you from childhood may have been brainwashed in a particular tradition of a church.
ഒരു സഭയുടെ പ്രത്യേക ആചാര അനുഷ്ഠാനങ്ങൾ നിങ്ങളെ ജീവിച്ചു വന്ന ഒരു വ്യക്തിയാണെങ്കിൽ,
for example, many people from childhood are taught you cannot go to Jesus directly, you have to go through Mary.
ആ ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് നേരിട്ട് പോകാൻ കഴിയില്ല, മറിയയിൽ കൂടെ പോകാൻ.
It's very difficult for them to give that up.
ആ കാര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുക വലിയ
ബുദ്ധിമുട്ടാണ്.
പക്ഷേ കഴിഞ്ഞ 30 വർഷക്കാലം അവരുടെ തലയിൽ അതാണ് അടിച്ചേൽപ്പിച്ചിരുന്നത്.
You know, it's very difficult to come to the Bible with an open mind.
ഹൃദയത്തിന്റെ തുറന്ന വിശാലമായ ഹൃദയത്തോടുകൂടി തിരുവചനത്തിലേക്ക് വരിക എന്നുള്ള വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
Not only now.
ഇപ്പോൾ മാത്രമല്ല,
when Jesus came to earth,
യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ,
people were brainwashed with the traditions of the Pharisees.
ആ പരീശന്മാരുടെ ആചാരങ്ങളാൽ മനുഷ്യരുടെ, ജനങ്ങളുടെ മസ്തിഷ്കത്തെ അവരും
പ്രക്ഷാളനം ചെയ്തു.
കാരണം ചെറുപ്പം മുതലേ പരീശന്മാരുടെ ആ പ്രസംഗങ്ങൾ കേട്ട് വളർന്നു വന്നവർക്ക് പരീശന്മാർ പറയുന്നതായിരുന്നു വേദവാക്യം.
That is why even though Jesus did such miracles, they couldn't accept him.
അതുകൊണ്ടാണ് യേശുക്രിസ്തു ഇതുപോലുള്ള അത്ഭുതങ്ങൾ ചെയ്തിട്ടും അവർക്ക് അവനെ അംഗീകരിക്കാൻ സാധ്യമായില്ല.
How many thousands of people he healed.
ആയിരക്കണക്കിന് ആൾക്കാരെ അവൻ സൗഖ്യമാക്കി.
ഇൻ ജെറുസലേം,
ജെറുസലേമിൽ,
ഇൻ ദ ടെമ്പിൾ,
അവരുടെ സിനഗോഗിൽ തന്നെ.
How many thousands of people he fed supernaturally.
ആ അത്ഭുതമായ ശക്തിയാൽ അവൻ എത്ര പേർക്ക് ആഹാരം കൊടുത്തു.
And yet some of them rose up and said, crucify him.
അതിൽ തന്നെ ചിലർ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അവനെ ക്രൂശിക്കുക.
Would you do that?
നിങ്ങൾ അത് ചെയ്യുമോ?
Would you say, crucify him about a man who healed your sick child?
നിന്റെ രോഗിയായിരുന്ന കുഞ്ഞിനെ സൗഖ്യമായ ഒരു വ്യക്തിക്ക് നേരെ നിങ്ങൾ വിരൽ ചൂണ്ടി അവനെ ക്രൂശിക്കുകയെന്ന് നിങ്ങൾ പറയുമോ?
How did they do it?
എന്തുകൊണ്ട് അവരത് ചെയ്തു?
Because they were brainwashed by the Pharisees.
കാരണം പരീശന്മാർ അവരുടെ മസ്തിഷ്കത്തെ
പ്രക്ഷാളനം ചെയ്തു. They could not accept the truth.
സത്യത്തെ അവർക്ക് അംഗീകരിക്കാൻ സാധ്യമായില്ല.
That is the power of brainwashing.
അതാണ് ഈ മസ്തിഷ്ക പ്രക്ഷാളനത്തിന്റെ ശക്തി.
And I believe that many of us have been so affected by it that even when I show you scripture, you can't believe it.
ഇവിടെ ഇരിക്കുന്ന പലർക്കും പല ആൾക്കാർക്കും ഞാൻ തിരുവചനം കാണിക്കുമ്പോഴും അത് വിശ്വസിക്കുക പ്രയാസമായിരിക്കുന്നു. അതുകൊണ്ടാണ്
യു കനോട്ട് ബിലീവ് ദാറ്റ് ഔർ ഡെസ്റ്റിനേഷൻ ഈസ് ടു ബിക്കം ലൈക്ക് ജീസസ് ക്രൈസ്റ്റ്.
നമ്മുടെ ലക്ഷ്യം യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കുക സാധ്യമല്ല.
യു കനോട്ട് ബിലീവ് ദാറ്റ് ഗോഡ് മേക്സ് എവറി സിംഗിൾ തിങ് വർക്ക് ടുഗദർ ഫോർ അവർ ഗുഡ് ടു മേക്ക് us ലൈക്ക് ക്രൈസ്റ്റ്.
യേശുക്രിസ്തുവിനെ പോലെ നമ്മൾ ആയിത്തീരാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ട് തീർക്കുന്നു എന്നൊരു കാര്യം വിശ്വസിക്കാൻ സാധ്യമല്ല.
Even though it's written here.
അത് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും.
It's amazing.
ഇത് വളരെ
devil's power in brainwashing people.
മനുഷ്യരുടെ മസ്തിഷ്കത്തെ പ്രക്ഷാളനം ചെയ്യുവാനുള്ള സാത്താന്റെ കഴിവ് അപാരം തന്നെ.
See, he has convinced so many young men believers that little watching and little internet pornography is not bad.
ആ ചെറുപ്പക്കാരായിട്ടുള്ള സഹോദരന്മാരെ ചെറുപ്പക്കാരായിട്ടുള്ളവരെ ആ ഇന്റർനെറ്റിലെ അലൈംഗിക സൈറ്റുകൾ പോയി കാണുന്നത് അല്പം സ്വല്പം കുഴപ്പമില്ല എന്ന് അവൻ പറഞ്ഞു.
And even some of these Malayalam serials with all their sexual suggestions, they are not so bad.
അതുപോലെയുള്ള ഈ ലൈംഗിക ചോയുള്ള മലയാളം സീരിയലുകൾ കാണുന്നതും തെറ്റില്ല എന്ന് അവൻ പറയും.
Let me ask you a question.
ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ.
If Jesus came to your house physically to visit you one day.
യേശുക്രിസ്തു ശാരീരികമായിട്ട് നിങ്ങളുടെ ഭവനത്തിലേക്ക് നിങ്ങളെ സന്ദർശിക്കാൻ വരുന്നു എന്ന് വിചാരിക്കുക.
When the time came for the Malayalam serial, would you say, Lord, sit down now, we got to watch this Malayalam serial, time has come for that.
മലയാള സീരിയലിന്റെ സമയത്താണ് യേശുക്രിസ്തു വന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ പറയുമോ, കർത്താവേ ഒന്ന് ഇരിക്കുക, നമുക്കൊന്ന് കണ്ടിട്ട് വാ.
Please stop your sermon, after this is over we can continue your sermon.
എന്റെ പ്രസംഗം ഒന്ന് നിൽക്ക് കർത്താവേ, നമുക്ക് ഈ സീരിയൽ ഇപ്പൊ പോകും, അതിനു മുമ്പ് ഒന്ന് കണ്ടിട്ട് പോവാന്ന് പറയുമോ?
Would you tell him that?
അവനോട് നിങ്ങൾ അങ്ങനെ പറയുമോ?
Or would you be itching for Jesus to leave the house so that you can see the serial?
Ado ningal kaagapaade aswasthanayitte engenengil idupadunu nirangi poyirundengil namukku kaanavayirunnaano chindikkunnathu?
You tell me honestly.
Satyasandhayodu parayu.
You know in your heart that Jesus would not be happy to sit there watching that with you.
Ninde hrudayathinte ullil ninakku bodhyamunde ninde koode irunnathu kaanaan Yesu Kristuvinu kazhiyilla ennu.
You want him to come there when you pray and you want him to come there when you want healing in your home.
Oh, nee prarthikkumbolum nee mattullavarku saukhyam nalgumbolum avante saamipyam aa ningalku aavashyam undu.
When you are doing something like this, you want him to get out of the house.
Naal idu poleulla moshamaya pravartikal cheyumbol avante saamipyam ninakku aavashyam illa, avane ningal veedine porthaakkunu.
You are like a wife who kicks out the husband sometimes because you want to do something with some other man at that time.
Ningal cheyyunna oru kaaryam aa avishwasthayaya oru bhaarya vera oru purushanumayittu bendappadan aagrahikkumbol thante bharthavine veedine porthaakkunnathu poleyaanu.
How many Christians do that?
എത്രയോ ക്രിസ്ത്യാനികൾ ഇത് ചെയ്യുന്നു.
They drive Jesus out of the house.
അവർ യേശുക്രിസ്തുവിനെ തങ്ങളുടെ ഭവനത്തിൽ നിന്നും പുറത്താക്കുന്നു.
You may not hear these things straight from other people because people are not faithful servants of Christ in these days.
യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ വിശ്വസ്ത സേവകന്മാരായിട്ടുള്ളവർ ഇന്ന് തുലവും വിരളമായതിനാൽ ഇങ്ങനെയുള്ള പ്രസംഗം നിങ്ങൾ കേൾക്കുന്നത് മറ്റുള്ളടത്ത് പുറമേ നടക്കുകയില്ല.
People are so interested in your money that they won't tell you the truth.
ഈ സത്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലുള്ള പണം അവർക്ക് ലഭിക്കുകയില്ല എന്നുള്ളതുകൊണ്ട് അവർ പറയുകയുമില്ല.
They only want to make you happy.
അവർ നിങ്ങളെ സന്തുഷ്ടരാക്കുകയുള്ളൂ.
But you will discover in the final day that I was more interested in your soul than all your preachers.
എന്നാൽ ആ നാളിൽ അന്ത്യവിധി നാളിൽ നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങളുടെ പണത്തെക്കാളും നിങ്ങളുടെ സന്തുഷ്ടതയെക്കാളും എനിക്ക് താല്പര്യം നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയാണ്.
Dear brothers and sisters,
പ്രിയ സഹോദരീ സഹോദരങ്ങളെ,
these are eternal matters.
ഇത് നിത്യതയിൽ വിലയുള്ള കാര്യങ്ങളാണ്.
These are not temporary things. It's not like your child failing in some examination.
ഒരു പരീക്ഷയിൽ തോൽക്കുന്ന ഒന്നോ കുഞ്ഞിന്റെ കാര്യം പോലെയുള്ള കാര്യമല്ല.
Okay, he may sit one more year in that class.
മോനെ കുഴപ്പമില്ല, ഒരു വർഷം കൂടി ഇരുന്നാൽ നിനക്ക് ജയിക്കാം എന്ന് പറയുന്ന പോലെയല്ല.
Many people who fail do very well later on in life. Don't worry.
ആ പല പ്രശസ്തരായ വ്യക്തികളും നേട്ടങ്ങൾ കൊയ്തവരൊക്കെയും പിൽക്കാലങ്ങൾ അവർ നന്നായിട്ട് ചെയ്തവരാണ്.
It's not even like having a little sickness because you can be healed from a sickness.
അതൊരു രോഗം വരുന്നത് പോലെയല്ല, രോഗത്തിൽ നിന്ന് സൗഖ്യം സാധ്യമാണ്.
This is much more serious because it's eternal.
ഇത് ഗൗരവപൂർണമായ കാര്യമാണ്. ഇത് നിത്യതയുടെ കാര്യത്തോട് ബന്ധത്തിലുള്ള കാര്യമാണ്.
If I got into the wrong plane in my earthly life.
ഈ ഭൂമിയിൽ ഞാൻ എനിക്ക് പറഞ്ഞിട്ടില്ലാത്ത പ്ലെയിനിൽ, തെറ്റായ പ്ലെയിനിൽ ഞാൻ കയറി.
Because I did not see the destination in my ticket.
എന്റെ ടിക്കറ്റിന്റെ ലക്ഷ്യം എവിടെയാണെന്ന് ഞാൻ കാണാതെ വേറൊരു വിമാനത്തിൽ ഞാൻ കയറി.
Jesus comes back and I am not there.
യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ ഞാൻ അവിടെ കാണുകയില്ല.
Because I went in some other direction.
കാരണം ഞാൻ വേറൊരു ദിശയിലേക്ക് പോയി.
Because I did not look at my ticket where my destination is.
എന്റെ ലക്ഷ്യസ്ഥാനം എവിടെയെന്ന് ശ്രദ്ധാപൂർവ്വം നോക്കാതെ
you're going to have a lot of regret even if you made millions on this earth in money.
നിങ്ങൾക്ക് ഈ ലോകത്തിൽ ദശലക്ഷക്കണക്കിന് സമ്പാദ്യം ഉണ്ടായെങ്കിലും നിങ്ങൾ കർത്താവിന് മടങ്ങി വരുന്ന നാൾ നിങ്ങൾ നിരാശരായിരിക്കും.
What is the most important thing in your life?
നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമേറിയ കാര്യം എന്താണ്?
Is the Lord Jesus the main and only thing in your life?
യേശു ക്രിസ്തു മാത്രം, അവൻ മാത്രമാണോ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യം?
You know what Jesus said? You must love the Lord your God with all your heart, all your strength and all your mind.
നിങ്ങളുടെ മുഴു ഹൃദയത്തോടും മുഴു ആത്മാവോടും മുഴു ജീവനോടും കൂടെ യേശുക്രിസ്തുവിനെ സ്നേഹിപ്പാനാണ് അവൻ പറഞ്ഞത്.
When you love him like that, he makes every single thing work for your good.
അപ്രകാരം നിങ്ങൾ അവനെ സ്നേഹിക്കുമ്പോൾ എല്ലാ കാര്യവും നിന്റെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ട് കൂടി വരും.
Many Christians love money.
പല ക്രിസ്ത്യാനികളും പണസ്നേഹികളാണ്.
It does not say all things will work together for good to those Christians who love money.
ആ ദ്രവ്യാഗ്രഹികളായിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്ന് പറയുന്നില്ല.
Even if you go to church,
നീ യോഗത്തിനും സഭയിൽ
പോകുന്നവനാണ്, it will not work for your good.
നിന്റെ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കില്ല.
But if you love God,
എന്നാൽ നീ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ,
as I said yesterday, God will provide all your earthly needs, definitely.
ഇന്നലെ രാത്രിയിലെ കാലം ഞങ്ങൾ പറഞ്ഞതുപോലെ ദൈവം നിന്റെ എല്ലാ കാര്യങ്ങളും അവൻ സന്ധിക്കും.
But he will make every single thing work for your good.
എല്ലാം നിനക്ക് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും.
And if every single thing is working for your good,
എല്ലാ കാര്യവും നിന്റെ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുമ്പോൾ,
isn't it easy to give thanks for everything?
അപ്പോൾ എല്ലാത്തിനും നന്ദി പറയുക, സ്തോത്രം പറയുക എളുപ്പമല്ലേ?
How can you complain about something which is working for your good?
നിന്റെ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്ന ഒരു കാര്യത്തിന് നിനക്ക് എങ്ങനെ പരാതി പറയാൻ സാധിക്കും?
We complain because we think something is not for my good.
നീ പരാതി പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ചില കാര്യങ്ങൾ നിന്റെ നന്മയ്ക്കല്ല എന്ന് നീ വിശ്വസിക്കുന്നു.
You're a child of God.
നീ ഒരു ദൈവത്തിന്റെ മകനാണ് മകളാണെന്ന് പറയുന്നു.
The word of God says all things work together for good to those who love God and are called according to his purpose.
ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു.
So if I'm saying something didn't work for my good,
എന്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കില്ല എന്ന് ഞാൻ പറയുമ്പോൾ, ഞാൻ എന്താണ് പറയുന്നത്?
ഐ ഡോണ്ട് ലവ് ഗോഡ്,
ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല.
ഐ ഡോണ്ട് ഐ എം നോട്ട് കോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ്,
അവന്റെ നിർണയപ്രകാരം അവനെ വിളിച്ചിട്ടില്ല.
ഐ ഹാവ് സം അദർ പർപ്പസ് ഇൻ മൈ ലൈഫ്,
എന്റെ ജീവിതത്തിൽ എനിക്ക് വേറെ ലക്ഷ്യങ്ങളുണ്ട്.
Therefore,
അതുകൊണ്ട്
this thing didn't work for my good,
ഇത് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നില്ല.
I agree with you,
ആ സത്യമാണ്, ഞാൻ അതിനോട് യോജിക്കുന്നു.
It doesn't work for your good.
നിനക്കും ജീവിതത്തിൽ വ്യാപരിക്കത്തില്ല, നന്മയാകില്ല.
But the reason is you don't love God.
കാരണം നീ ദൈവത്തെ സ്നേഹിക്കാത്തവനാണ്.
You better face up to it.
നീ അത് അംഗീകരിക്കുക.
You don't want to fulfill his purpose in your life.
നിന്റെ ജീവിതത്തിൽ നിന്നെക്കുറിച്ചുള്ള നിർണയം നിർവഹിക്കാനായിട്ട് നീ അവനെ അനുവദിക്കുന്നില്ല.
That is the only reason to complain.
നീ പരാതി പറയുന്നതിന്റെ ഏക താല്പര്യം, ഉദ്ദേശം അത്
മാത്രമാണ്. I have decided I'm going to love God supremely in my life.
എന്റെ ജീവിതത്തിൽ പരമപ്രധാനമായിട്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ തീരുമാനിച്ചു. ഈ ലോകത്തിലെ എന്തിനേക്കാൾ ഉപരി,
I love God more than my job.
എന്റെ ജോലിയേക്കാൾ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു.
Therefore I will not tell a lie to get a job or a visa.
ഒരു വിസ ലഭിക്കാനോ ഒരു ജോലി ലഭിക്കാനോ ഞാൻ ഒരു വ്യാജം പറയുകയില്ല.
Because I love God more.
കാരണം ഞാൻ ദൈവത്തെ അതിന് ഉപരിയായിട്ട്
സ്നേഹിക്കുന്നു. If I love my job more than God,
ഞാൻ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് എന്റെ ജോലി
സ്നേഹിക്കുന്നു. Then I'll be willing to tell a lie or do some wrong things to keep my job.
അപ്പോൾ എന്റെ ജോലി സൂക്ഷിക്കാനായിട്ട് ഞാൻ ചിലപ്പോൾ വ്യാജങ്ങളെ കള്ളങ്ങളെ ചെയ്യേണ്ട ആവശ്യമുണ്ട്.
I tell you, most Christians do not love God supremely.
പരമപ്രധാനമായിട്ട് പല ക്രിസ്ത്യാനികളും യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നില്ല.
They are not interested in living for him. They wanted to just get on in the world just like everybody else in the world.
അവർക്ക് അവന് വേണ്ടി മാത്രമായിട്ട് ജീവിക്കാനുള്ള താല്പര്യമില്ല. ഈ ലോകത്തിൽ മറ്റുള്ളവരെ പോലെ എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നുള്ളതാണ് അവരുടെ താല്പര്യം.
Their purpose is not to become more like Christ.
യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതല്ല അവരുടെ ജീവിതത്തിലെ ലക്ഷ്യം.
That is not the gate and plane they take.
അവർ എടുക്കുന്ന ആ വിമാനവും ആ ഗേറ്റും വേറെയാണ്.
So many other interesting planes to take to different sites in the world.
ലോകത്തിന്റെ പല സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ എടുത്തുകൊണ്ട് പോകുന്ന പല പ്ലെയിനുകളും ആ വിമാനത്താവളത്തിലുണ്ട്.
Which one do you take?
നിങ്ങൾ ഏതാണ് എടുക്കുന്നത്?
Which church do you join?
നിങ്ങൾ ഏത് സഭയിലാണ് ചേർന്നിരിക്കുന്നത്?
You ask yourself which church you join.
നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഏത് സഭയിലാണ് നിങ്ങൾ?
Is it a church that's seeking to lead you to become like Jesus Christ?
യേശുക്രിസ്തുവിനെ പോലെ ആയി തീരാനായിട്ട് നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്ന, സഹായിക്കുന്ന സഭയിലാണോ നിങ്ങൾ?
First of all, is that the destination written on your ticket?
നിങ്ങളുടെ ടിക്കറ്റിൽ എഴുതിയിരിക്കുന്ന ലക്ഷ്യസ്ഥാനം അതാണോ?
Is Romans 8:29 for you?
റോമർ 8:28 നിനക്ക് വേണ്ടിയുള്ളതാണോ?
When it says he foreknew somebody, are you one of those whom he foreknew?
Avan munnerinjavarennu paranjirikkunnathil ninde per ulpettittundo?
Did God know you as one of those who is going to accept Christ one day?
Yesu Christuvane oru divasam seekarikkanayittu povunna oru aal annalla nilayil ninne Yesu Christu devam munnerinjittundo?
If he foreknew you,
avan ninne munnerinjittundo?
Then the Bible says you are predestined, your ticket is to become like Jesus Christ.
Anganeyanengil ninde karyam theerchayanu Yesu Christuvane pole aayi theeranayittana ninde lakshya sthanam.
Then you must go to the plane that's going to that destination.
Aa dishayilekke aa lakshyasthanathilekke pogunnadathekke aa gateilekke nee pogandirikkunnu.
I don't want to get into a plane that's taking me to some other destination.
Vera dishayilekke enne lakshyathilekku kondupovunna oru plane il vimanathil keraan njan aagrahikkunnilla.
Yeah, there are many interesting things to see in Paris and Rome and New York.
Rome ilum Paris ilum New York ilum pala nalla kaaryangal kaananum thaalpariyamulla kaaryangal undu.
Many interesting things when you hear messages on wealth and health and all these other things.
Rasagaramayitta gaadinimbamulla sambathu aarogyam saukhyam kekkumbol
many interesting places, but I am not interested in them because this is my destination.
Rasagaramaya pala kaaryangalum avade ivide undu, pakshe ende lakshyasthanam yeshukrisuvine porai thiruga ennulladu.
If the route to this destination is full of storms and turbulence in the wind and all that, it doesn't matter. I want to get there.
Aa lakshyasthanathilekku pogunnathinidayile avade kodungaatro വളരെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും എനിക്കത് പ്രശ്നമല്ല, ലക്ഷ്യസ്ഥാനമാണ് എനിക്ക് പ്രാധാന്യം.
സപ്പോസിംഗ് യു ആർ ഗോയിങ് ടു കൊച്ചി,
നിങ്ങൾ കൊച്ചിയിലേക്ക് പോകുന്നു,
ദേർ ആർ സ്റ്റോംസ് അലോങ് ദ വേ,
അവിടെ കൊടുങ്കാറ്റുണ്ടെന്നറിയാം.
സോ വി സേ ഓക്കേ, ഐ തിങ്ക് ഐ വിൽ ഗോ ടു ന്യൂയോർക്ക് നൗ.
ഓക്കേ, ഞാൻ അത് കാരണം കൊച്ചിക്ക് പോകുന്നില്ല, ന്യൂയോർക്കിൽ പോകാൻ തീരുമാനിക്കും.
ഒരിക്കലും ഇഫ് യു ഹാവ് ടു വെയിറ്റ്, ഐ സേ വെയിറ്റ് വൺ ഡേ, ഐ വിൽ സ്റ്റിൽ ഗോ ടു കൊച്ചി, ഐ ഡോണ്ട് ഗോ ടു ന്യൂയോർക്ക്.
അപ്പോൾ ഒരു ദിവസം താമസിച്ചാലും ഞാൻ ന്യൂയോർക്കിലേക്ക് പോകില്ല, ഞാൻ കൊച്ചിയിലേക്ക് തന്നെ പോകും.
വി ഹാവ് ദാറ്റ് സെൻസ് വെൻ ഇറ്റ് കംസ് ടു എർത്ത്ലി ഡെസ്റ്റിനേഷൻസ്.
ഭൂമിയിലെ ലക്ഷ്യസ്ഥാനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ആ ഒരു ബോധ്യമുള്ളപ്പോൾ,
സോ വെൻ യു അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് ദ ഡെസ്റ്റിനേഷൻ ഗോഡ് ഹാസ് പ്ലാൻ ഫോർ മീ,
ഈ ലക്ഷ്യസ്ഥാനമാണ് ദൈവം എനിക്ക് വേണ്ടി നിർണയിച്ചിരിക്കുന്നത്,
ദാറ്റ്സ് വേർ ഐ ആം ഗോയിങ്,
അവിടേക്കാണ് ഞാൻ പോകുന്നത്.
ഐ ഡോണ്ട് കെയർ ഇഫ് ദേർ ആർ സ്റ്റോംസ് ഓർ റെയിൻ ഓർ തണ്ടർ ഓർ ലൈറ്റ്നിംഗ്.
അവിടെ കൊടുങ്കാറ്റോ മഴയോ ഇടിമിന്നലോ മിന്നലോ ഒന്നും എനിക്ക് പ്രശ്നമല്ല.
ഐ ഡോണ്ട് മൈൻഡ് വെയിറ്റിംഗ്,
ഞാൻ ക്ഷമയോടെ കാത്തിരിക്കാൻ
തയ്യാറാണ്. ഐ ആം ഗോയിങ് ടു ഗോ ഇൻ ദിസ് ഡെസ്റ്റിനേഷൻ,
ഞാൻ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് മാത്രം പോകാൻ
ആഗ്രഹിക്കുന്നു,
എന്റെ ദിശ ഞാൻ മാറ്റുകയില്ല.
വി യൂസ് ദാറ്റ് സെൻസ് ഇൻ എവറി ജേർണി വി ടേക്ക്,
നമ്മൾ എടുക്കുന്ന എല്ലാ യാത്രയിലും ഈ ബോധം, ഈ ബോധ്യം നമുക്കുണ്ട്.
When you get into a car and go somewhere,
നമ്മൾ കാറിൽ യാത്ര ചെയ്യുന്നു വിചാരിക്കും,
you don't say which direction is the weather calm, I'll go that direction.
ദിശ, ഈ കാലാവസ്ഥ അനുകൂലമായിരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ പോകും, നമ്മൾ ആരെങ്കിലും തീരുമാനിക്കുമോ?
You've decided to go somewhere, whatever the weather, rain or sunshine, you go there.
അവിടെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും നിങ്ങൾ തീരുമാനിച്ചിടത്തേക്ക് നിങ്ങൾ പോകും.
The trouble is most Christians have not seen their destination.
പ്രശ്നം എന്തെന്നാൽ പല ക്രിസ്ത്യാനികൾക്കും തങ്ങളുടെ ലക്ഷ്യസ്ഥാനം ഏതെന്ന് ഇതുവരെ അറിയില്ല.
They have been fooled by the devil that the destination is heaven.
അവരെ സാത്താനാൽ കബളിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് കഴിയുകയാണ്. അവരുടെ ലക്ഷ്യസ്ഥാനം സ്വർഗത്തിലെ വാസം മാത്രമാണെന്നാണ് അവർ ചിന്തിക്കുന്നത്.
I say openly, my destination is not heaven.
ഞാൻ 100% സത്യസന്ധതയോടെ തുറന്ന മനസ്സോടെ പറയട്ടെ, സ്വർഗമല്ല എന്റെ ലക്ഷ്യസ്ഥാനം.
My destination is Jesus Christ.
എന്റെ ലക്ഷ്യം യേശു ക്രിസ്തു മാത്രമാണ്.
That is what makes my heaven.
അതാണ് എന്നെ സ്വർഗത്തിലേക്ക് നടത്തുന്നതും എന്റെ സ്വർഗത്തെ സ്വർഗമാക്കുന്നതും യേശു ക്രിസ്തുവാണ്.
ഐ വൺസ് ടോൾ ദ ലോർഡ്,
ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു,
ഐ സെഡ് ലോർഡ്, ഇഫ് യു ആർ ഇൻ ദ ലേക്ക് ഓഫ് ഫയർ, ഐ വുഡ് ലൈക്ക് ടു ബി ദേർ വിത്ത് യു.
കർത്താവേ, നീ അഗ്നി പോയുകയാണെങ്കിൽ ഞാൻ അവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു.
ഇൻ ഹെൽ ഇഫ് യു ആർ ദേർ, ഐ വിൽ ബി വിത്ത് യു.
നീ നരകത്തിലാണെങ്കിൽ ഞാൻ അവിടെ ആയിരിക്കും.
ബിക്കോസ് ദാറ്റ് വിൽ ബിക്കം മൈ ഹെവൻ,
കാരണം അതെന്റെ സ്വർഗമായി തീരും. യേശുവിന്റെ സാമീപ്യം, അവന്റെ സാമീപ്യമാണ് എന്നെ സ്വർഗം സ്വർഗമാക്കുന്നത്.
ഇഫ് ഐ ഗോ ടു മൈ ഹൗസ് ഇൻ ബാംഗ്ലൂർ,
ഞാൻ എന്റെ ബാംഗ്ലൂരിലെ വീട്ടിലേക്ക് പോകുമ്പോൾ,
and my wife is not there,
എന്റെ ഭാര്യ അവിടെ ഇല്ലെന്ന് വിചാരിക്കുക,
that is no longer my home, it is a house but not my home.
അത് എന്റെ ഒരു ഭവനമായി തീരുന്നില്ല, അതെന്റെ വീടാണ്.
Only when my wife is there, it is a home.
എന്റെ ഭാര്യ അവിടെ ഉള്ളപ്പോൾ മാത്രമാണ് എന്റെ വീട് എന്റെ ഭവനമായി
തീരുന്നത്. The thing that makes my home attractive is not the tiles and the walls and the curtain and all that.
എന്റെ വീടിനെ ഒരു ഭവനമാക്കി തീർക്കുന്നത് അവിടുത്തെ ടൈൽസോ അവിടുത്തെ കർട്ടനോ അവിടെയുള്ള പെയിന്റോ ഒന്നുമല്ല.
For me it's my wife.
അവിടെ എന്റെ വീടിനെ എന്റെ ഭവനമാക്കി തീർക്കുന്ന എന്റെ ഭാര്യയാണ്.
ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഓൺ എർത്ത്.
ഈ ഭൂമിയിലെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്
അവളാണ്. ഐ ഗോ ടു ഹെവൻ,
ഞാൻ സ്വർഗത്തിലേക്ക് പോകും.
ഐ സീ ദ മാൻഷൻസ് ആൻഡ് ദ ഗോൾഡ് സ്ട്രീറ്റ്സ്,
അവിടുത്തെ കൊട്ടാരങ്ങളും സ്വർണ വീഥികളും ഒക്കെ കാണുമ്പോൾ, അവിടുത്തെ കിരീടങ്ങളൊക്കെ കാണുമ്പോൾ,
ജീസസ് ഈസ് നോട്ട് ദേർ,
യേശുക്രിസ്തു അവിടെ ഇല്ലെങ്കിൽ,
I'll say, what's this? I don't want to be here.
ഞാൻ പറയും, എനിക്ക് ഇവിടെ ആവശ്യം എന്താണ്? ഇവിടെ ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല.
What is your destination? Is it heaven or is it Jesus?
നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം സ്വർഗമാണോ യേശുക്രിസ്തുവാണോ?
Mine it is Jesus, very clear.
എനിക്ക് വളരെ ഉറപ്പുണ്ട്, അവൻ യേശുക്രിസ്തുവാണ്.
When Paul said, he didn't say to depart and to be in heaven is better.
അവൻ ഒരിക്കലും പറഞ്ഞില്ല ശരീരം വിട്ടകന്ന് സ്വർഗത്തിലായിരിക്കുന്നത് നല്ലതാണെന്ന്.
He said to depart and to be with Christ.
അവൻ പറഞ്ഞു ശരീരം വിട്ടകന്ന് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്നത് ഏറ്റവും നന്ന്.
That's what he says in Philippians 1.
അതാണ് ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിൽ.
He was not thinking of heaven.
അവൻ സ്വർഗത്തെ കുറിച്ചല്ല ചിന്തിക്കുന്നത്, അവൻ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്.
You know, when two people are madly in love with each other,
രണ്ടുപേരെ
boy and a girl,
ഭ്രാന്തമായ സ്നേഹത്തിലായിരിക്കുന്ന ഒരു യുവാവ് യുവതിയെ ചിന്തിക്കുക,
they are not worried whether place they are sitting is convenient or not. They love each other so much.
അവരുടെ ആ പ്രേമഭാരവശത്തിൽ അവർ ഇരിക്കുന്ന സ്ഥലം പോലും അവർ മറന്ന് പരസ്പരം പ്രേമിക്കുന്നു.
They are happy to be with each other, whether it's raining or that bench is dirty, doesn't make a difference.
അവരുടെ മഴയാണെങ്കിലും അവർ ഇരിക്കുന്ന സ്ഥലം മലിനമാണോ ഒന്നും അവർക്ക് വിഷയമല്ല.
I think that many Christians don't love Jesus like that.
യേശു ക്രിസ്തുവിനെ പല ക്രിസ്ത്യാനികളും അവിധം സ്നേഹിക്കുന്നില്ല.
That's why everything does not work for their good.
അതുകൊണ്ടാണ് എല്ലാ കാര്യവും അവരുടെ നന്മയ്ക്കായിട്ട് കൂടി
വ്യാപരിക്കുന്നത്. That's why they complain so much in their life.
അതുകൊണ്ടാണ് അവർ തങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളെ കുറിച്ച് പരാതി പറയുന്നത്.
I was talking about giving thanks for everything.
ഞാൻ എല്ലായ്പ്പോഴും സ്തോത്രം പറയുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു
കൊണ്ടിരുന്നത്. I was saying that this is the basis for giving thanks.
സ്തോത്രം പറയണമെങ്കിൽ അതിന്റെ അടിസ്ഥാനം ഇതാണെന്നാണ് ഞാൻ പറഞ്ഞത്.
This is what happens when we are filled with the Holy Spirit.
പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഇതാണ്.
So we started in John 14.
നമ്മൾ തുടങ്ങിയത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലാണ്.
We are trying to understand scripture in depth.
ആഴത്തിൽ ദൈവത്തിന്റെ വചനങ്ങളെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്.
John 14:15, if you love me keep my commandments.
യോഹന്നാൻ 14-ാം അധ്യായത്തിൽ പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളു.
And God knows it's difficult.
ദൈവത്തിനറിയാം ഈ കാര്യം പ്രയാസമുള്ളതാണ്.
Entire Old Testament they struggled and failed to keep the commandments.
പഴയ നിയമത്തിലെ ന്യായപ്രമാണം അനുഷ്ഠിക്കാനായിട്ട് അവർ പരിശ്രമിച്ച് പരാജിതരായ കാര്യം
ദൈവത്തിനറിയാം. Now Jesus has raised the standard so much higher in the Sermon on the Mount, it is much more difficult.
മലമേലെ പ്രസംഗത്തിന് ശേഷം ന്യായപ്രമാണത്തിലും ഉന്നതമായ ഒരു നിലവാരത്തിലേക്ക് അവൻ ആ നിലവാരത്തെ ഉയർത്തിയതിനു ശേഷം.
He said, Lord, you haven't made it easier, you made it more difficult.
കർത്താവേ, നീ പഴയതുപോലെ പഴയതിനേക്കാളും കൂടുതൽ കഠിനമാക്കി തീർത്തിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ.
There's a little verse in English.
അവിടെ ഇംഗ്ലീഷിലൊരു വാക്യം ഇങ്ങനെ പറയുന്നത്,
ദ ലോ കമാൻഡഡ് അസ് ടു റൺ.
ന്യായപ്രമാണം നമ്മളോട് ഓടുവാൻ കൽപ്പിച്ചു.
But it didn't give us legs or hands.
എന്നാൽ നമുക്ക് കാലുകളോ കൈകളോ ഓടുവാനായിട്ട് ന്യായപ്രമാണം തന്നില്ല. അപ്പോൾ ഞാൻ എങ്ങനെ ഓടും?
Then Jesus came.
യേശു ക്രിസ്തു വന്നു.
And he commands us to fly, not only run.
അവൻ ഓടുവാനല്ല പറഞ്ഞത്, പറക്കുവാനായിട്ട് നമ്മളോട് പറഞ്ഞു.
But he gives us wings.
എന്നാൽ അവൻ നമുക്ക് ചിറകുകൾ നൽകി.
That is the difference.
അതാണ് യേശുവിന്റെ ന്യായപ്രമാണം.
The law commands us to run but doesn't give us any legs.
ന്യായപ്രമാണം നമ്മളോട് ഓടുവാൻ പറയുന്നു, കാലും കൈയും ഇല്ലാതെ ഓടുവാൻ പറയുമ്പോൾ.
But the gospel command, Christ commands us to fly but gives us wings.
ക്രിസ്തു നമ്മളോട് പറക്കുവാൻ ആവശ്യപ്പെടുന്നതോടൊപ്പം തന്നെ നമുക്ക് പറക്കുവാനുള്ള ചിറകുകളും നൽകുന്നു.
Even though Jesus raised the standard much higher than the law.
ആ ന്യായപ്രമാണത്തിനേക്കാൾ ഉന്നതമായ ഒരു നിലവാരത്തിലേക്ക്, ഉയർന്ന നിലവാരത്തിലേക്ക് ദൈവം തന്റെ നിലവാരത്തെ ഉയർത്തിയെങ്കിലും,
He made a provision for it.
അതിനുള്ള ഒരു കാര്യം, സഹായം കൂടെ നമുക്ക് തന്നിട്ടുണ്ട്.
Here are the wings.
ഇവിടെയാണ് നമുക്ക് ആ ചിറകുകൾ കാണാൻ കഴിയുന്നത്.
If you love me, keep my commandments. Verse 15, John 14:15.
യോഹന്നാൻ 14:15 പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളു.
But I know it's difficult for you.
എന്നാൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം.
Not difficult but impossible.
നിങ്ങൾ അസാധ്യമാണെന്ന് എനിക്കറിയാം.
So
അതുകൊണ്ട്
I will ask the Father to give you a helper.
ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക്.
In what he is talking about the Holy Spirit.
അവൻ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്
പറയുന്നത്. In what context did Jesus speak about the Holy Spirit first to his disciples?
ഏത് കോണ്ടെക്സ്റ്റിലാണ് തന്റെ ശിഷ്യന്മാരോട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശുക്രിസ്തു ആദ്യമായിട്ട് സംസാരിക്കുന്നത്?
You know that the entire gospels, this is the first time that he is talking to his disciples about the gift of the Holy Spirit.
വിശേഷത്തിലൂടെ പരിശോധിച്ചാൽ ആദ്യമായിട്ട് തന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ശിഷ്യന്മാരോട് സംസാരിക്കുന്നത് ഇവിടെയാണ്.
This most wonderful gift that is going to come on the day of Pentecost.
പെന്തക്കോസ്ത് നാളിൽ വന്ന ഏറ്റവും മനോഹരമായ ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച്.
This is the very first time he even tells them that the Spirit is going to come.
ശിഷ്യന്മാരോട് കൂടി തന്നെ ആദ്യമായിട്ട് അവൻ ഈ പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ്.
Like I've always taught, read it in its context.
ആ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് പറഞ്ഞത്.
Then you will understand what the fullness of the Spirit is about.
അപ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ചുള്ള പൂർണ്ണമായ സത്യം നിങ്ങൾക്ക് മനസ്സിലാകൂ.
If you love me, keep my commandments.
നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ പ്രമാണിക്കൂ.
And I will ask the Father to give you a helper to keep my commandments.
അപ്പോൾ ആ കൽപ്പനകൾ പ്രമാണിപ്പാനായിട്ട് നിങ്ങൾക്കൊരു കാര്യസ്ഥനെ, സഹായിയെ നൽകുവാൻ ഞാൻ പിതാവിനോട് യാചിക്കും.
What is the Spirit coming for?
എന്തിനാണ് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്?
Speaking in tongues, like I said yesterday, is like the extra bonus cup or something he gives me.
അന്യ ഭാഷാ ഭാഷണം എന്ന് പറഞ്ഞ ഇന്നലെ പറഞ്ഞ പോലെയുള്ള ബോണസ് പോലെ കിട്ടുന്ന എക്സ്ട്രാ കപ്പ് കിട്ടുന്നത് പോലെയാണ്.
But the main thing,
എന്നാൽ
He helps me to keep his commandments.
അവന്റെ കൽപ്പനകൾ പ്രമാണിപ്പാനായിട്ട് നമ്മളെ സജ്ജരാക്കാൻ വേണ്ടിയാണ് അവൻ പരിശുദ്ധാത്മാവിനെ നൽകുന്നത്.
That is verse 17, the Spirit of Truth. 17.
He
is called the Spirit of Truth.
സത്യത്തിന്റെ ആത്മാവെന്നാണ് പറയുന്നത്.
What is the truth do? What is written in front of this pulpit?
എന്താണ് ഈ പുൽപ്പറ്റിന്റെ മുൻഭാഗത്ത് എഴുതിയിരിക്കുന്നത്? സത്യം എന്ന് ചെയ്യും.
Set you free.
സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും.
Where the Spirit of the Lord is, there is liberty.
ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്.
Some people think it is liberty to shout and make a lot of noise.
ചില ആൾക്കാർ വിശ്വസിക്കുന്നത് ഈ സ്വാതന്ത്ര്യം ഉച്ചവെച്ച് സംസാരിക്കാനും ഉറക്ക സംസാരിക്കാനും വേണ്ടിയാണെന്ന്.
One man who came to our church once,
orikal oru sahodaran
from Pentecostal church,
Pentecostal background ulla oru sahodaran njangade meeting inu kadannu vannu.
He attended the Sunday meeting and he said, you don't have the Holy Spirit here.
Avan avada vannittu parnju ningalkkoda parishuddhaatmaav illallo ennu parnju.
I said, how do you know that?
Naan chodichu sahodara enganaana ninakku manasilayathu.
Have you lived at home with me to see how I talk to my wife? How do you know whether I have the Holy Spirit or not?
Engana ninakku manasilayathu nee ente bhavanathil njan ente bhaaryayodu koodi engane paarkunu samsaarikkunnu ullathu nee kandu.
No, he said, there's not enough noise here in this meeting, in your praise meeting. Also,
ഇവിടെ നിങ്ങളുടെ പ്രൈസ് മീറ്റിംഗിൽ സ്തോത്രം പറയുന്ന സമയത്ത് വലിയ ശബ്ദ കോലാഹലങ്ങൾ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
Now I understand.
എനിക്കിപ്പോൾ കാര്യം മനസ്സിലായെന്ന് ഞാൻ പറഞ്ഞു.
Your Trinity is Father, Son and Noisy Spirit. My Trinity is Father, Son and Holy Spirit.
നിന്റെ ത്രിത്വത്തിലെ പിതാവ് പുത്രൻ ശബ്ദത്തിന്റെ ആത്മാവാണ്, എന്റെ ത്രിത്വത്തിലെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാണെന്ന് ഞാൻ പറഞ്ഞു.
Third person of the Trinity makes you make noise. The third person of my Trinity makes me holy.
നിന്റെ ത്രിത്വത്തിലെ മൂന്നാമനായിരിക്കുന്നവൻ നിന്നെ ശബ്ദമുണ്ടാക്കാൻ സഹായിക്കുമ്പോൾ എന്റെ ത്രിത്വത്തിലെ മൂന്നാമൻ എന്നെ വിശുദ്ധനായിരിക്കാൻ സഹായിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു.
Your benediction is, may the grace of our Lord Jesus Christ,
നിന്റെ ആശീർവാദം ഇങ്ങനെയായിരിക്കും, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും,
the love of God the Father,
ആ പിതാവായ ദൈവത്തിന്റെ സ്നേഹം,
and the fellowship of the noisy spirit be with you forever.
ആ ശബ്ദാത്മാവിന്റെ കൂട്ടായ്മ നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ.
It's not my benediction.
അത് എന്റെ ആശീർവാദമല്ല.
Mine is the fellowship of the Holy Spirit.
എന്റെ ആശീർവാദത്തിന്റെ അവസാനം ഇതാണ്, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ.
Evil spirits make people evil.
അശുദ്ധാത്മാക്കൾ ജനങ്ങളെ അശുദ്ധരാക്കുന്നു.
Unclean spirits make people unclean.
ആ അവരെ അശുദ്ധരും പൈശാചികരുമാക്കി മാറ്റുന്നു.
And noisy spirits make people noisy.
ശബ്ദാത്മാക്കളെ ജനങ്ങളെ ശബ്ദം ഉണ്ടാക്കാൻ സഹായിക്കുന്നു.
Holy Spirit makes people holy.
പരിശുദ്ധാത്മാവ് ജനങ്ങളെ പരിശുദ്ധരാക്കി
മാറ്റുന്നു. I think even an 8-year-old child will answer that question.
8 വയസ്സുള്ള കുഞ്ഞിനോട് ചോദിച്ചാൽ അവനും അതിന് മറുപടി
പറയും. How is it people have spent years studying the Bible haven't seen that?
വർഷങ്ങളായിട്ട് തിരുവചനം പഠിച്ചതിന് ശേഷവും എന്തേ പലർക്കും ഇത് മനസ്സിലാകാത്ത.
That's why I said you need a new Bible.
അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് നിങ്ങൾക്കൊരു പുതിയ
Bible that you read slowly and carefully.
നിങ്ങൾ സാവധാനത്തോടെ ശ്രദ്ധയോടെ കൂടി ദൈവത്തിന്റെ വചനം വായിക്കുന്നു.
Because you respect it more than the will that your father wrote for you.
നിന്റെ സ്വത്തുക്കൾ എഴുതി വെച്ചിരിക്കുന്ന വിൽപ്പത്രത്തിനേക്കാൾ നീ ഇതിനെ ഗൗരവപൂർണമായിട്ട് ബഹുമാനിക്കുന്നെങ്കിൽ.
When we respect God, he shows us amazing truths in scripture.
ദൈവത്തെ നമ്മൾ ബഹുമാനിക്കുന്നവരാണ്, ഭയപ്പെടുന്നവരാണെങ്കിൽ അത്ഭുതങ്ങളായിട്ടുള്ള സത്യങ്ങൾ തിരുവചനത്തിൽ അവൻ നമുക്ക് വെളിവാക്കി തരും.
See what he said further about the Holy Spirit in John 15.
യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ നോക്കുക.
Sorry, John 16:13.
16:13 എഴുതിയിരിക്കുന്ന കാര്യം.
I told you he called him the Spirit of Truth.
അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞല്ലോ.
The Spirit of Truth, John 16:13, will guide you into all the truth.
സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും.
And verse 14, he will take of the things of mine and show it to you.
അവൻ എനിക്കുള്ളതിൽ നിന്നും എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നു.
He will show me Jesus.
അവൻ യേശുക്രിസ്തുവിനെ എനിക്ക് കാണിച്ചു തരും.
And show me how I can be like him.
അവനെ പോലെ എനിക്ക് എങ്ങനെ ആയി തീരാമെന്ന് എനിക്ക് കാണിച്ചു തരും.
He will come inside me and make me like him more and more and more and more.
അവൻ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് എന്നെ പടിപടിയായിട്ട് കൂടുതൽ കൂടുതലായി.
This is the ministry of the Holy Spirit.
അതാണ് പരിശുദ്ധാത്മാവിന്റെ
ശിഷ്യത്വം. You know, I spent years trying to find out which is the one verse that teaches us the best about the ministry of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് പ്രതിപാദിക്കുന്ന ഒരു വാക്യം ഏതെന്ന് ഞാൻ ഇങ്ങനെ തിരഞ്ഞു പഠിച്ചു.
Like yesterday I showed you a verse which talks about grace more than any other verse.
വേറെ ഏതൊരു വചനത്തിനേക്കാളും കൃപയെക്കുറിച്ച് പറയുന്ന വചനം നിങ്ങളെ ഞാൻ ഇന്നലെ കാണിക്കുകയുണ്ടായല്ലോ.
That is in 2 Corinthians 9 verse 8.
ആ 2 കൊരിന്ത്യർ 9:8 ലാണത്.
That is the best verse on grace in the whole Bible.
കൃപയെ കുറിച്ച് തിരുവചനത്തിൽ ഉടനീളം ഉള്ളതിൽ ഏറ്റവും മഹത്തരമായ വാക്യം അതാണ്, 2 കൊരിന്ത്യർ 8:9.
I am giving you the benefit of 50 years of study.
ഞാൻ 50 വർഷക്കാലം പഠിച്ചതിന്റെ ആ എല്ലാ ഫലങ്ങളും നിങ്ങൾക്ക് നൽകുകയാണ്.
Okay, here's another verse.
ഇവിടെ വേറൊരു
ബെസ്റ്റ് വേഴ്സ് ഇൻ ദ ഹോൾ ബൈബിൾ ദ ടീച്ചേസ് അസ് ദ മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ് ടുഡേ
പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ശുശ്രൂഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഏറ്റവും നല്ല വചനം ഏതെന്ന് നമുക്ക് നോക്കാം.
2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 3
രണ്ട് കൊരിന്ത്യർ മൂന്നാം അധ്യായം
വേഴ്സ് 18
പതിനെട്ടാമത്തെ വാക്യം
ലാസ്റ്റ് വേഴ്സ്
രണ്ട് കൊരിന്ത്യർ മൂന്നാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിന്റെ അവസാനം
With an unveiled face we as in a mirror behold the glory of the Lord are transformed into the same image from glory to glory from the Lord the Spirit
എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നതിനായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു
In James 1 the law is called the law a mirror
യാക്കോബിന്റെ സുവിശേഷം ലേഖനം ഒന്നാം അധ്യായത്തിലെ നമ്മൾ വായിക്കുന്നുണ്ട് ന്യായപ്രമാണം ഒരു കണ്ണാടി പോലെയാണെന്ന്
So Bible is like a mirror
the bible എന്ന് പറയുന്നത് സത്യവേദ പുസ്തകം
more than a mirror more than the law is something that showed you your sin
ന്യായപ്രമാണം നിങ്ങളുടെ മുഖം ആ കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്നു
but the bible is not like that
എന്നാൽ
it shows me my sin but it does more than that
തിരുവചനം നിന്നെ എന്റെ മുഖം അതിൽ കണ്ണാടിയിൽ കാണിക്കുന്നു എന്നാൽ അതിൽ കൂടുതൽ ഒരു കാര്യം കൂടി ചെയ്യുന്നു
it's also like a glass through which I can see jesus
ആ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടി എനിക്ക് യേശുക്രിസ്തുവിനെ കാണാൻ കഴിയുന്ന ഒരു പ്രക്രിയ
ഇറ്റ്സ് ലൈക്ക് സം ഓഫ് ദീസ് ഗ്ലാസസ് ദാറ്റ് റിഫ്ലക്ട് സംതിങ് ആൻഡ് ഐ കാൻ സീ മൈസെൽഫ് ദേർ ആൻഡ് ഐ ഓൾസോ കാൻ സീ ത്രൂ ഇറ്റ്
ചില ഗ്ലാസുകളുണ്ട് ആ ചില ഗ്ലാസ് കണ്ണാടിയിൽ നോക്കി കഴിഞ്ഞാൽ അത് എന്റെ മുഖം എനിക്ക് കാണാം എന്നാൽ അതിന്റെ ഉള്ളിലൂടെ യേശുക്രിസ്തുവിനെ
കാണാം ഐ കാൻ സീ ത്രൂ ഓൺ ദി അദർ സൈഡ് വാട്ട് ഈസ് ദേർ
അവിടെ ആ മറുഭാഗത്ത് എന്താണെന്നുള്ളത് എനിക്ക് അതിന്റെ ഉള്ളിലൂടെ കാണാൻ കഴിയും
ഇൻ ദി ലോ ദേ കുഡ് ഓൺലി സീ ദേർ ഓൺ ഫേസ് ദേർ സിൻ
ന്യായപ്രമാണത്തിൽ ജനത്തിനെ അവരുടെ പാപങ്ങൾ മാത്രമേ കാണാൻ
ഇൻ ദി ന്യൂ ടെസ്റ്റമെന്റ്
എന്നാൽ പുതിയ നിയമത്തിൽ
ഐ കാൻ സീ മൈ സിൻ
എനിക്ക് എന്റെ പാപം കാണാം
It's through seeing Jesus behind that.
എന്നാൽ അതിന്റെ പിന്നിലുള്ള യേശുക്രിസ്തുവിനെ എനിക്ക് അതിലൂടെ കാണാൻ കഴിയും.
So I must not be satisfied with just verses.
എനിക്ക് വെറും വചനങ്ങൾ കൊണ്ട് മാത്രം ഞാൻ സംതൃപ്തനാകാൻ പാടില്ല.
I'm sorry to say some Christians are taken up with verses.
ഞാൻ ഖേദപൂർവ്വം പറയട്ടെ ചില ക്രിസ്ത്യാനികൾ ചില വാക്യങ്ങൾ വാക്യങ്ങൾ വചനങ്ങൾ മാത്രം എടുക്കുന്നവരാണ്.
If you study verses and you don't see Jesus you'll be a Pharisee.
നിങ്ങൾ വാക്യങ്ങൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ അതിൽ കാണുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു പരീശനായി അവസാനിക്കും.
I've seen a lot of Christian preachers like that.
അങ്ങനെയുള്ള പരീശന്റെ ആത്മാവുള്ള പല ക്രിസ്ത്യ
പ്രസംഗങ്ങളിലും
അവരെ ഉയർന്ന നിലവാരമുള്ള കാര്യങ്ങൾ സംസാരിക്കും.
But they are legalists 100%.
എന്നാൽ അവരെല്ലാം നിയമവാദികളായിട്ട് അവസാനിക്കും.
They're taking verses.
അവർ ചില വചന വാക്യങ്ങൾ ആ വാക്യം
They are not like Jesus. They don't make other people like Jesus.
അവര് യേശുക്രിസ്തുവിനെ പോലെ ആയിരുന്നില്ല. അവർ മറ്റുള്ളവരെ അങ്ങനെ ആകാൻ അനുവദിക്കുന്നില്ല.
We must see Jesus in the scriptures.
തിരുവചനത്തിലെല്ലാം ഇപ്പോഴും നമ്മൾ യേശുക്രിസ്തുവിനെ കാണണം.
What does the Holy Spirit do?
പരിശുദ്ധാത്മാവ് എന്താണ്
ചെയ്യുന്നത്? First of all,
പ്രാഥമികമായി
Remember this verse says the Lord the Spirit is going to do this.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്താണെന്ന് നോക്കുക.
He is called the Lord the Spirit.
അപ്പോൾ പറഞ്ഞു കർത്താവ് ആത്മാവാകുന്നു.
And he first shows us the glory of the Lord Jesus.
അവൻ ആദ്യമായിട്ട് കർത്താവിന്റെ തേജസ്സിനെ കാണിക്കുന്നു
സോ ദാറ്റ്സ് ദി ഫസ്റ്റ് തിങ് ദി ഹോളി സ്പിരിറ്റ് ഡസ്
പ്രാഥമികമായിട്ട് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് കർത്താവിന്റെ തേജസ്
ഗ്രേറ്റസ്റ്റ് മിനിസ്ട്രി ഓഫ് ദി ഹോളി സ്പിരിറ്റ്
പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ ദൗത്യം കർത്താവിന്റെ തേജസ്സിനെ കാണിക്കുക
ഗ്ലോറി ഓഫ് ജീസസ്
യേശുക്രിസ്തുവിന്റെ തേജസ്സിനെ കാണിക്കുക
ഇൻ ആൻ എവാഞ്ചലിസ്റ്റിക് മീറ്റിംഗ്
അത് ഒരു സുവിശേഷം പ്രസംഗത്തിലാണ്
അൺബിലീവേഴ്സ്
ആ അവിശ്വാസികളുടെ ഇടയിൽ
ഗുഡ് അനോയിന്റഡ് എവാഞ്ചലിസ്റ്റ്
ആ പരിശുദ്ധാത്മപൂർണനായ ഒരു നല്ലൊരു സുവിശേഷകൻ
He will show the glory of Jesus dying for their sins.
അവരുടെ പാപങ്ങൾക്കായിട്ട് മരിച്ച യേശുക്രിസ്തുവിന്റെ ആ തേജസ്സിനെ കാണിക്കുന്നു.
Risen from the dead.
മരണത്തെ ജയിച്ച യേശുക്രിസ്തു.
That is how sinners are drawn to the Savior.
യേശു തന്റെ രക്ഷകനിലേക്ക് പാപികൾ ആകർഷിക്കപ്പെടുന്ന അങ്ങനെയാണ്.
And after we are born again.
ആ വീണ്ടും ജനം പ്രാപിച്ച ശേഷം.
A spirit-filled preacher.
പരിശുദ്ധാത്മപൂർണനായ
പ്രസംഗം. So lift up the glory of Jesus.
അവൻ യേശുക്രിസ്തുവിന്റെ തേജസ്സിനെ ഉയർത്തുന്നു.
And show you how Jesus can save you now from all your sins.
നിന്റെ പാപ സ്വഭാവത്തിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ അവൻ എങ്ങനെ കഴിയും നിന്നെ
That is what the Holy Spirit does. This is how Jesus is.
യേശുക്രിസ്തു ഇങ്ങനെയായിരുന്നു.
This is how humble he was.
അവൻ ഇങ്ങനെ താഴ്മയുള്ളവനായിരുന്നു.
This is how pure he was.
അവൻ ഇങ്ങനെ നിർമ്മലനായിരുന്നു.
This is how loving he was.
അവൻ ഇങ്ങനെ കരുണാമയനും സ്നേഹസമ്പൂർണനുമായിരുന്നു.
Kind and merciful he was.
അവൻ കരുണാമയനും ദയയുള്ളവനുമായിരുന്നു.
But if I only see that I feel oh god I am not at all like this wretched man that I am
naan sila karyangal mathram njan kaanumbol njan parayum kathava njan ingane onnumallo etra ashuddhanaanu njan
the holy spirit does the second ministry
appol parishuddhaatmaav randamathe shushrusha cheyyum
when I see my need
ende arishtada ende aavashyam njan kaanumbol
I want to be like this but I am not like this
kathave njan angane aayi thidan aagrahikkunnu njan angane allallo
It's like Abraham saying I can't have a son.
Abraham parnu enikku oru putran unda enikku avakasham illa ennu parnu.
And the Lord says I am the Lord Almighty.
Njan sarvashaktanagunu ennu parnu.
And he says here the spirit will change me into that likeness from one degree of glory to another.
അപ്പോൾ നമ്മൾ അവിടെ വായിക്കുന്നവർ കർത്താവിന്റെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരാം, എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി
രൂപാന്തരപ്പെടും.
ഞാൻ അവനെ പോലെ രൂപാന്തരമായി
പ്രാപിക്കും. ഫൈനസ്റ്റ് വേഴ്സ് ഡിസ്ക്രൈബിംഗ് ദ ടു ഫോൾഡ് മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ്.
പരിശുദ്ധാത്മാവിന്റെ ആ രണ്ട് പ്രവൃത്തികളും ഇവിടെ പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാൻ
കഴിയും. അൺബിലീവർ ഓൾ ദ വേ ടിൽ ജീസസ് കംസ് ബാക്ക്.
ഞാൻ ഒരു അവിശ്വാസിയായി ജീവിച്ച കാലം മുതൽ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ മടങ്ങുള്ള കാര്യം ഒന്നാമതായി
ഷോസ് മീ ദ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
യേശുക്രിസ്തുവിന്റെ തേജസ്സിനെ കാണിക്കുന്നു.
As the one who died for my sins,
എന്റെ പാപങ്ങൾക്കായിട്ട് മരിച്ചവൻ,
and the way he lived on earth,
ഈ ലോകത്തിൽ ജീവിച്ചവൻ,
how I can be like him,
അവനെ പോലെ എങ്ങനെയായിത്തീരാൻ,
makes me like him,
അവനെ പോലെ എന്നെ ആക്കി തീർക്കുന്ന പരിശുദ്ധാത്മാവിന്റെ
ശുശ്രൂഷ. Me struggling and producing 100 Ishmaels,
ഞാൻ എന്റെ ശക്തിയിൽ ആശ്രയിച്ച് ഇസ്മായിലിനെ ഉയർവാക്കുന്ന കാര്യമല്ല.
You know, Abraham once lifted up Ishmael to God and said, please accept him.
ഒരിക്കൽ ഇസ്മായേലിനെ എബ്രഹാം ഉയർത്തിയിട്ട് ദൈവത്തിന് കാണിച്ചു പറഞ്ഞു, ഇവനെ അംഗീകരിക്കണമേ, കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞപ്പോൾ,
ഹി ഈസ് ഹെൽത്തി, ഹി ഈസ് വെൽത്തി,
ഇവൻ ആരോഗ്യമുള്ളവനാണ്, ധനവാനാണ്.
God says no.
ദൈവം പറഞ്ഞു, ഇല്ല.
It's not by my strength.
അത് എന്റെ ശക്തിയാലുള്ളതായതല്ല.
It's all your ability.
നിന്റെ കഴിവുകൊണ്ട് വന്നവനാണ്.
Do you know that even if you produce something good in your ability, God won't accept it.
നിന്റെ സ്വന്തം ശക്തിയിൽ നല്ല കാര്യങ്ങൾ നിങ്ങൾ സൃഷ്ടിച്ചാൽ ദൈവം അത് അംഗീകരിക്കത്തില്ല.
Supposing you go and do some work for God which was your own idea and you did something very well and you present it to God, it's an Ishmael.
നിന്റെ സ്വന്തം ശക്തിയാൽ സ്വന്തം ആശയത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു നല്ല കാര്യം നിങ്ങൾ ദൈവത്തിനായിട്ട് ചെയ്തു ദൈവത്തിന് സമർപ്പിച്ചാൽ ദൈവം അത് അംഗീകരിക്കില്ല.
Because it's an Ishmael.
കാരണം അതൊരു ഇസ്മായിലാണ്.
ബിക്കോസ് യു ഡിഡ്ന്റ് സീ ഗോഡ് വെദർ ദാറ്റ് വാസ് ഹിസ് വിൽ.
അത് ദൈവത്തിന്റെ ഹിതമാണോ അല്ലയോ എന്ന് നീ ഇതെന്ന് ദൈവത്തോട് അന്വേഷിച്ചില്ല.
ആൻഡ് യു ഡിഡ്ന്റ് ആസ്ക് ഗോഡ് ഫോർ ഹിസ് പവർ.
അവന്റെ ശക്തിക്കായിട്ട് നീ അവനോട് ചോദിച്ചുമില്ല.
യു ഡിഡ്ന്റ് നീഡ് ഹിസ് പവർ ബിക്കോസ് യു ഹാഡ് എ ലോട്ട് ഓഫ് മണി ടു ക്യാരി ഔട്ട് ദാറ്റ് പ്രോജക്റ്റ്.
കാരണം ആ പ്രോജക്റ്റ് ചെയ്യുവാനായിട്ട് നിന്റെ കയ്യിൽ ധാരാളം പണമുണ്ടായിരുന്നതുകൊണ്ട് നീ സ്വന്തം ശക്തിയിൽ അത് ചെയ്തു.
ടുഡേ മോസ്റ്റ് ഓഫ് ക്രിസ്ത്യൻ വർക്ക് ഇസ് നോട്ട് ഡിപെൻഡന്റ് ഓൺ ദ പവർ ഓഫ് ദി ഹോളി സ്പിരിറ്റ്, ഇസ് ഡിപെൻഡന്റ് ഓൺ ദ പവർ ഓഫ് മണി.
ധാരാളം ക്രിസ്തീയ വേലകളും ഇന്ന് ആശ്രയിക്കുന്നത് പരിശുദ്ധാത്മാവിനെയല്ല, പണത്തെയാണ്.
ആൻഡ് മ്യൂസിക്,
അതുപോലെ സംഗീതവും,
ആൻഡ് സൈക്കോളജി,
അതുപോലെ തന്നെ മനഃശാസ്ത്രവും.
ദീസ് ആർ ദി ത്രീ തിങ്സ് ദാറ്റ് ഹാവ് റീപ്ലേസ്ഡ് ദി പവർ ഓഫ് ദി ഹോളി സ്പിരിറ്റ് ടുഡേ.
പരിശുദ്ധാത്മാവിന്റെ ആ ശക്തിയെ മാറ്റിയിരിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഇത്.
യു റിമൂവ് മണി,
നിങ്ങൾ പണത്തെ മാറ്റുക.
ഫ്രം ക്രിസ്ത്യൻ വേൾഡ്,
ഓൾ
മണി,
ക്രിസ്തീയ വേലയിൽ നിന്ന് പണം മുഴുവൻ മാറ്റുക.
ഓൾ മ്യൂസിക്,
എല്ലാം സംഗീതവും,
സൈക്കോളജിക്കൽ ടീച്ചിങ് ആൻഡ് സ്പീക്കിംഗ് ഇൻ ടങ്സ് ആൻഡ് ഓൾ,
മനഃശാസ്ത്രപരമായിട്ടുള്ള പഠിപ്പിക്കലാൽ ഉരുത്തിരിഞ്ഞു വരുന്ന അന്യഭാഷാ ഭാഷണങ്ങളൊക്കെ നിർത്തുക.
99% of Christian work will cease.
99% ക്രിസ്തീയ വേലകളും നിന്നു പോകും.
ബിക്കോസ് ഇറ്റ് ഇസ് ഡിപെൻഡന്റ് ഓൺ മണി, മ്യൂസിക് ആൻഡ് സൈക്കോളജി.
കാരണം ഇത് അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന മൂന്ന് കാര്യത്തിന്റെ പിൻബലത്തിലാണ്, പണം, സംഗീതം, മനഃശാസ്ത്രം.
പീപ്പിൾ ഡോണ്ട് റിയലൈസ് ദേ പുഷ്ഡ് അവേ ദ ഹോളി സ്പിരിറ്റ്.
ഇത് മനസ്സിലാകാത്ത ജനങ്ങൾ അതിനെ മാറ്റിയിട്ട്
പരിശുദ്ധാത്മാവിനെ
മാറ്റുന്നു.
പരിശുദ്ധാത്മാവ്
എന്ന് തോന്നുന്ന രീതിയിലുള്ള വ്യാജമായിട്ടുള്ള ഒരു കാര്യമാണ്.
പീപ്പിൾ ഡോണ്ട് നോ ദ വേർഡ് ഓഫ് ഗോഡ്, ദേ ആർ ഡിസീവ്ഡ്.
ദൈവത്തിന്റെ വചനം അറിയാത്തത് കൊണ്ട്, അന്വേഷിക്കാത്തത് കൊണ്ട് ജനത്തിനൊന്നും മനസ്സിലാകുന്നില്ല.
ഇൻ ഇന്ത്യ, ഇഫ് യു ഗോട്ട് എ കൗണ്ടർഫിറ്റ് നോട്ട്, യു ടേക്ക് ഇറ്റ് ടു ദി റിസർവ് ബാങ്ക്, ദേ വിൽ ടെൽ യു വെദർ ഇറ്റ്സ് ജെനുവിൻ ആണ്.
ഇന്ത്യയിൽ നിങ്ങൾക്കൊരു വ്യാജ നോട്ട് കിട്ടിയാൽ റിസർവ് ബാങ്കിൽ കൊണ്ടുവന്നാൽ അവർ പറയും ഇത് ഒറിജിനൽ ആണോ വ്യാജമാണോ.
ഐ സേ, ഇഫ് യു ആർ ഇൻ ഡൗട്ട് അബൌട്ട് സംതിംഗ്, യു ഗോ ടു ദി വേർഡ് ഓഫ് ഗോഡ്, ഇറ്റ് വിൽ ഷോ യു വെദർ ഇറ്റ്സ് റൈറ്റ് ഓർ റോങ്.
നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനത്തിലേക്ക് കടന്നു ചെല്ലുക, അവിടെ നിങ്ങൾക്ക് അത് ദൂരി സംശയം.
ഹോളി സ്പിരിറ്റ് ഹാസ് കം ടു മേക്ക് us like Jesus.
പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം നമ്മളെ യേശുക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുക എന്നാണ്.
ഐ ഗിവ് യു വൺ ഓർ ടു എക്സാമ്പിൾസ്.
ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് തന്നെ.
ദി ഹോളി സ്പിരിറ്റ് ഷോഡ് മീ വൺസ്.
ഒരിക്കൽ പരിശുദ്ധാത്മാവിനെ കാണിക്കുകയുണ്ടായി.
ജീസസ് വഡ് നെവർ ഹാഡ് എ ബാഡ് മൂഡ് വൺസ് ഇൻ ഹിസ് 33 ഇയേഴ്സ്.
33 വർഷക്കാലത്തിൽ ഒരിക്കൽ പോലും യേശുക്രിസ്തുവിനെ ഒരു മോശമായ മൂഡ് ഉണ്ടായിട്ടില്ല.
He was never discouraged once in 33 years.
33 വർഷക്കാലത്തിൽ ഒരിക്കൽ പോലും അവൻ നിരാശനായിട്ടില്ല.
He never complained once in 33 years.
ഒരിക്കൽ പോലും അവൻ പരാതി പറഞ്ഞിട്ടുണ്ടില്ല.
That was the ministry of the Holy Spirit showing me the glory of Jesus.
യേശുക്രിസ്തുവിന്റെ മഹത്വം, തേജസ്സിനെ കാണിച്ച,
and I looked at him, and I looked at, I saw myself.
ഞാൻ എന്നിലേക്ക് തന്നെ നോക്കി.
Born again.
വീണ്ടും ജനനം പ്രാപിച്ചവൻ. സ്നാനം പ്രാപിച്ചവൻ.
But in bad moods.
പലപ്പോഴും എന്റെ മൂഡ്സിൽ
discouraged.
നിരാശ ഉണ്ടാകുന്നു.
Complaining.
പരാതി ഉണ്ടാകുന്നു.
The Holy Spirit said, I can make you like Jesus.
പരിശുദ്ധാത്മാവിനോട് എനിക്ക് നിന്നെ യേശുക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കാം.
I can't do it. If I do it, it'll be an Ishmael.
ഞാൻ സ്വന്തമായിട്ട് അത് പരിശ്രമിച്ചാൽ അത് ഇസ്മായിലായി തീരും.
The Lord said, I'll do it.
ദൈവം പറഞ്ഞു, ഞാൻ
my power.
ഞാൻ സർവശക്തനാണ്, എന്റെ ശക്തി അത് വെളിപ്പെടും.
I said, Lord, do it.
ഞാൻ പറഞ്ഞ ദൈവമേ, എന്നെ ചെയ്യ്.
Give me a genuine fullness of the spirit. I don't want a counterfeit.
എനിക്ക് വ്യാജ ആത്മാവിനെ അല്ല വേണ്ടത്, യഥാർത്ഥമായ സത്യ പരിശുദ്ധ ആത്മാവിനെ എനിക്ക് വേണം.
The proof of it was,
അതിന്റെ അടയാളം എന്തെന്നാൽ,
what I saw in Jesus, he began to produce in me.
ഞാൻ യേശുക്രിസ്തുവിൽ കണ്ട ആ തേജസ് എന്നിലും അത് പടിപടിയായിട്ട് പ്രാരംഭമായിട്ട് വരാൻ തുടങ്ങി.
He can do that for you.
നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് അത് ചെയ്യാൻ.
You may have favorites among your children, but God has got no favorites among his children.
നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിനക്ക് സ്നേഹം കൂടുതലുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കാം, എന്നാൽ ദൈവത്തിന് അങ്ങനെ പക്ഷപാതമില്ല.
I'm not a favorite.
ഞാൻ മാത്രമല്ല അവന്റെ ഏറ്റവും സ്നേഹമുള്ളവൻ.
I am a favorite of God, but you're also a favorite of God.
ഞാൻ എങ്ങനെ ദൈവത്തിന്റെ സ്നേഹമുള്ളവനായിരിക്കുന്നു, അതുപോലെ നീയും ദൈവത്തിന് പ്രിയമുള്ളവനാണ്.
What he did for me, he'll do for you.
എനിക്ക് ചെയ്ത കാര്യം ദൈവം നിനക്കും ചെയ്യാൻ മതിയായവനാണ്.
My burden is only this.
എന്റെ ഭാരം അത് മാത്രമാണ്.
I didn't come here to collect money.
ഞാൻ ഇവിടെ കടന്നു വന്നത് പണം സമ്പാദനത്തിന് വേണ്ടിയല്ല.
I have traveled many years to the Gulf, never once to get money.
ഞാൻ ഗൾഫിന്റെ ഈ പ്രദേശത്തേക്ക് വളരെ വർഷങ്ങളായിട്ട് വരുന്നവനാണ്, ഒരിടത്തു നിന്നും ഞാൻ പണം സമ്പാദിക്കാറില്ല.
For 35 years I have done my own work and supported myself and my family.
എന്റെയും എന്റെ കുടുംബത്തിന്റെയും ജീവസന്ധാരണത്തിനായിട്ട് ഞാൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചാണ് ജീവിക്കുന്നത്.
I'm not a rich man, but I have enough to take care of my family.
ഞാൻ ഒരു സമ്പന്നനായ വ്യക്തിയല്ല, എന്നാൽ എന്റെ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കുവാൻ ആവശ്യമായിട്ടുള്ള പണം ദൈവം എനിക്ക് നൽകുന്നുണ്ട്.
So I don't need anybody's money.
എനിക്ക് ഇവിടെ ആരുടെയും പണം ആവശ്യമില്ല.
But I want you to experience the life of Jesus.
എന്നാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും യേശുവിന്റെ ജീവനാൽ അനുഭവിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
That is the only reason I come to the Gulf.
ഞാൻ ഗൾഫിലേക്ക് കടന്നു വരുന്നതിന്റെ ഏക ലക്ഷ്യം അത് മാത്രമാണ്.
And if that is done,
അത് പൂർത്തിയായെങ്കിൽ
I'm happy.
ഞാൻ സന്തുഷ്ടനാണ്.
I hope you will experience that in your life.
നിങ്ങളുടെ ജീവിതത്തിലെ ഈ സത്യം സത്യമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.
ഹെവൻലി ഫാദർ,
സ്വർഗീയ പിതാവേ,
ഐ പ്രേ ഫോർ ദീസ് വണ്ടർഫുൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്.
ഇവിടുത്തെ ഈ അത്ഭുതം മനോഹരമായ സഹോദര സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.
ദേവ് ടേക്കൺ ലീവ് ഫ്രം ദേർ വർക്ക് ടുഡേ ടു കം ആൻഡ് ഹിയർ യുവർ വേർഡ്.
ദൈവമേ, നിന്റെ വചനം കേൾപ്പാനായിട്ട് അവർ തങ്ങളുടെ ജോലിയിൽ നിന്നും അവധിയെടുത്ത് കടന്നു വന്നിരിക്കുന്നു.
ദാറ്റ് മസ്റ്റ് മീൻ ദാറ്റ് ദേ ആർ സീരിയസ്.
അത് അവർ വളരെ ഗൗരവമായ ഒരു ക്രിസ്ത്യൻ ജീവിതം ആഗ്രഹിക്കുന്ന ഒരു തെളിവാണല്ലോ.
So many others didn't think it was worthwhile taking leave today.
പലരും ഇന്ന് അവധി എടുക്കുന്നത് നഷ്ടമാണെന്ന് വിചാരിച്ചവരുണ്ടല്ലോ.
But these people took leave.
എന്നാൽ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നവർ ലീവ് എടുത്ത് കടന്നു വന്നു.
You will never be in debt to anybody who sacrificed something for you.
നിന്റെ നാമത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുള്ള ഒരു വ്യക്തികളോട് പോലും നീ കടമായിട്ടിരിക്കുന്നവനല്ലോ. അവരെ നീ സമൃദ്ധിയായിട്ട്
അനുഗ്രഹിക്കും. Worthless things like health and wealth.
ഈ വിലയില്ലാത്ത പണം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ അല്ല ദൈവമേ.
But bless them with likeness to Jesus Christ.
യേശുക്രിസ്തുവിന്റെ ജീവിതത്തോടുള്ള താദാത്മ്യത്തിലേക്ക് വരുവാനായിട്ട് അവരെ നീ സഹായിക്കും.
Genuine fullness of the Holy Spirit.
സത്യപരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ അവരെ നിറയ്ക്കണമേ.
And provide all their earthly needs.
ആ ഭൂമിയിലെ അവരുടെ എല്ലാ ആവശ്യങ്ങളും നീ നിവർത്തിച്ചു കൊടുക്കണമേ.
If they have financial difficulty,
അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ
solve it.
അത് പരിഹരിക്കണമേ.
If there's sickness,
അവർ രോഗികളാണെങ്കിൽ അവരെ സൗഖ്യമാക്കണമേ.
Yes, Lord, we know that you give us all good things.
നീ ഞങ്ങൾക്ക് നന്മ മാത്രം നൽകുന്ന പിതാവാണെന്ന് ഞങ്ങൾ അറിയുന്നു.
Many bonuses thrown in.
കർത്താവേ, പല കാര്യങ്ങളും ഞങ്ങൾ എറിഞ്ഞിരിക്കുന്നു.
Thank you.
നന്ദി കർത്താവേ.
Jesus name.
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ.
ആമേൻ.
ആമേൻ.